ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയ ആ വലിയ സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഇനിയുള്ള 5 ദിവസങ്ങളിൽ ഇവിടെ തുടർമാനമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണ്. അത് നമുക്ക് പലരും അതിൻ്റെ നോട്ടീസും മറ്റും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിലൂടെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു വിഷയം തന്നെയാണ്, എന്നാൽ അതിൻ്റെ ഒരു 3 ആസ്പെക്റ്റ് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, സഭയുടെ കാവൽക്കാരൻ, ദേശത്തിൻ്റെ മധ്യസ്ഥൻ എന്നുള്ള 3 വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ മീറ്റിങ്ങിന് വന്ന പ്രത്യേകിച്ച് നമ്മളുടെ റീജിയൻ്റെ പാസ്റ്ററും അതുപോലെ ബാക്കിയുള്ള എല്ലാ ദൈവദാസന്മാർ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന സമയം അത്രയും നമുക്കൊരുമിച്ച് ദൈവവചനം അഭ്യസിക്കുന്നതിനും ആ ദൈവത്തിൻ്റെ സ്നേഹം പങ്കിടുന്നതിനും കർത്താവിൻ്റെ സ്നേഹം കൂട്ടായ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റും അതുപോലെ ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമ്മളെ ഓർപ്പിക്കുന്നതാണ് ഈ വിഷയം എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം, നമ്മൾ ആത്മീയത പോലും നമ്മൾ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രോബ്ലം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം ഒരിക്കലും അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല വിഭാവന ചെയ്യുന്നത്. വേദപുസ്തകം എപ്പോഴും വിഭാവനം ചെയ്യുന്നത് ഒരു കൂട്ടായ്മയാണ്. കർത്താവ് നമ്മളെല്ലാം വിളിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അല്ലേ, എല്ലാവരെയും വിളിച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. കൂട്ടായിട്ട് ആരെയും ചിലപ്പം ഒരു ഭവനത്തിലെ പലരെ വിളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ വിളിച്ചത് ഒറ്റയ്ക്കാണ്. എല്ലാവരെയും വിളിച്ചത്, യേശു ശിഷ്യന്മാരെയൊക്കെ വിളിച്ചതെല്ലാം ഓരോരുത്തരെയും വിളിച്ചത്. പക്ഷേ കർത്താവ് നമ്മളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ചെങ്കിലും നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത് ഒരു സഭയിലേക്കാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത ആളുകൾക്ക്, ഓക്കെ ഞാനും ദൈവവും തമ്മിലങ്ങ് തീർത്തോളാം എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാമല്ലോ. അങ്ങനെ ഞാനും ദൈവവും തമ്മിലൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ഞാനും ദൈവവും എൻ്റെ സഹോദരനും ഈ ലോകവും ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരൻ, നമ്മളെ സഭയുടെ നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, നമ്മുടെ സഭയുടെ കാവൽക്കാരൻ, നമ്മുടെ ദേശത്തിൻ്റെ മധ്യസ്ഥൻ. ഇത് കാവൽക്കാരൻ സൂക്ഷിപ്പുകാരൻ എന്നുള്ളതൊക്കെ വേദവസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വെച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, വലിയ അർത്ഥവ്യത്യാസമുള്ളതല്ല. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് വരുന്നത് കൊണ്ട് അത് പറഞ്ഞത് തന്നെയല്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലേ കയ്യൻ തൻ്റെ പിന്നെ യഹോവ കയ്യനോട്, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അവിടെ കാവൽക്കാരൻ എന്നുള്ള വാക്കാണ് മലയാളത്തിൽ. എന്നാൽ ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്ന് അവൻ ദൈവത്തോട് ചോദിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്നുള്ള ഒരു ചോദ്യം. ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷിപ്പുകാരനാണ് എന്ന് തന്നെയാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ? യെസ്, യു ആർ ദ കീപ്പർ ഓഫ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ് നീ. ഈ ഭാഗമാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ദൈവവചന പഠനത്തിൽ നമുക്ക് പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. ഐ ആം ദ കീപ്പർ ഓഫ് മൈ ബ്രദർ. പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് അതിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രഹിക്കുമ്പോൾ ശരിക്കും അവിടെ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ള ആ ഒരു ഇടപെടൽ. ഇവിടെ നമ്മൾ ദൈവത്തിനെ പഠിക്കുന്നതും കുറേയേറെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയല്ല. ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലം അതാണ്. പലപ്പോഴും ബൈബിൾ പഠിക്കുന്നത് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുള്ളൂ. ഇൻഫർമേഷൻ, കുറച്ച് വിവരങ്ങൾ. ചിലപ്പോൾ ആളുകൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം ഒരു ദൈവദാസൻ വന്നാലും അദ്ദേഹം സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞു പഠിച്ചു. 38 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം സമാഗമന കൂടാരത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു. എന്നാൽ ഇപ്രാവശ്യം വന്ന ദൈവദാസൻ അങ്ങനെയല്ല, 43 കൂട്ടം കാര്യങ്ങൾ. 37 കൂട്ടമേ ഉള്ളായിരുന്നു മറ്റേ അദ്ദേഹം, ഇതിപ്പോൾ 43 കൂട്ടം കാര്യങ്ങൾ ഇദ്ദേഹം പഠിപ്പിച്ചു. അപ്പം കുറേ കൂടെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഇൻഫർമേഷൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാനാണ് പലപ്പോഴും ആളുകൾ ആലോചിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ടേച്ച് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഇൻഫർമേഷൻ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവവചന പഠനം എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവവചന പഠനം എന്ന് പറയുന്നത് നമുക്ക് വ്യത്യാസം, രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവവചന പഠനം ഫ്യൂട്ടൈലാണ്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ദൈവവചനം തന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവവചനം. ദൈവവചനത്തിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്, നമുക്കൊരു രൂപാന്തരം ഉണ്ടാവുക. അതിന് നമ്മളെ രൂപാന്തരപ്പെടുത്താത്ത ദൈവവചനം കേൾക്കാൻ എല്ലാവർക്കും സന്തോഷമാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്താത്ത ദൈവവചനം കേട്ട് രസിച്ചിരിക്കാനായിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ കേട്ട് രസിച്ച് പോകാനല്ല ദൈവത്തിൻ്റെ വചനം, കേട്ട് രസിച്ച് പോകാനല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മീയ ശുശ്രൂഷയും രസിച്ച് പോകാൻ വേണ്ടിയുള്ളതല്ല. ഇന്ന് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ പാട്ടും പ്രാർത്ഥനയും നമ്മുടെ മീറ്റിങ്ങുകളും ദൈവവചന പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ തലത്തിലേക്ക് താണു പോകുന്നു എന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. അത് സംഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാകണം, ഒരു രൂപാന്തരം ഉണ്ടാകണം. നമ്മൾ ഇന്നലെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഈ സഭാഹോളിൽ വന്നതുപോലെ തിരിച്ചു പോകാനാണെങ്കിൽ, തിരിച്ചു പോകുമ്പോൾ വേറൊരു വ്യത്യാസമില്ലാതെ, നമ്മൾ ചെരുപ്പൊക്കെ കൂടി പുറത്തിട്ടല്ലേ വന്നത്, അപ്പം നമ്മുടെ പഴയ സ്വഭാവത്തിൻ്റെ ചെരുപ്പൊക്കെ ഇവിടെ പുറത്തോട്ടെടുത്തിട്ടേച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കയ്യൊക്കെ കൊട്ടി പാട്ടുപാടി നമ്മുടെ ഭാഷയെ പറഞ്ഞ് ആരാധിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൈവവചനവും കേട്ടിട്ട് തിരിച്ച് ആ പഴയ സ്വഭാവത്തിൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട്, ഈ നിങ്ങളുടെ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് പോയാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല, വേറെ ആരുടെയും ചെരുപ്പിലുണ്ട്. പക്ഷേ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത് പോലെ സ്വഭാവം പഴയതും കൊണ്ടങ്ങ് തിരിച്ചു പോകാനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം ചെയ്തിട്ട് പ്രയോജനമില്ലാതെ ആയിപ്പോകും. അതുകൊണ്ട് ശരിയായിട്ടുള്ളൊരു രൂപാന്തരം നമുക്കുണ്ടാകണം, നമുക്കൊരു ചേഞ്ച് ഉണ്ടാകണം. നമ്മളോടാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പം പ്രസംഗകരൊക്കെ പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊന്നും നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് എന്ന് പറയുന്നത്, ഇതൊന്നും നിങ്ങൾ ഇവിളിരിക്കുന്നവരെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇവിളിരിക്കുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് ഇവിടെ വന്ന് പറയുന്നത്? ഞാനീ പറയുന്നതെല്ലാം നിങ്ങളെക്കുറിച്ചാണ് കേട്ടോ, അല്ലാതെ ഞാൻ പറയുന്ന ഒരു കാര്യം പോലും വേറെ ആരെക്കുറിച്ചുമല്ല. വേറെ ആരെയും കുറിച്ച് എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അവിടെ പോയി പറയാൻ എനിക്കൊരു മടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആരെയും കുറിച്ചെങ്കിലും പറയാനാണെങ്കിൽ ഞാനത് അവിടെ പറഞ്ഞോളാം. പക്ഷേ ഈ ഞാൻ ഇവിടെ പറയുന്ന കാര്യമൊക്കെ ആരെക്കുറിച്ച്? നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും എല്ലാം, അല്ലാതെ ഞങ്ങളൊന്നും അങ്ങനെ മാറി നിൽക്കുമൊന്നുമല്ല. ഞാനുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരും നിങ്ങളും എല്ലാവരും ആരും വ്യത്യസ്തരല്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഒരുപോലെ അത് സ്വീകരിക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് വേറെ ആരെയും കുറിച്ചാണ് എന്നുള്ള ഒരു ചിന്ത ആർക്കും ഉണ്ടാകേണ്ട കാര്യം ഇല്ല. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് എന്നോട് എന്താണ്, ഞാൻ എന്താണ്, എനിക്കെന്ത് രൂപാന്തരമാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പാസ്റ്റർ, അദ്ദേഹം ഇരുന്ന സഭയിൽ ഒരു വല്യമ്മച്ചി ഒരു ദിവസം പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു ദർശനം കണ്ടു. അതിൻ്റെ അർത്ഥമല്ല, എൻ്റെ പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ നെബുക്കദ്നേസർ പറഞ്ഞതുപോലെ പറയാതെ ദർശനം എന്താന്നുള്ളതൊന്ന് പറ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താന്നുള്ളത് നോക്കാം. അവിടെ അമ്മച്ചി പറഞ്ഞു, ഞാൻ നമ്മുടെ സഭയിൽ ഒരു കുഞ്ഞിനെ കണ്ടു, ഒരു ന്യൂ ബോൺ ബേബി, ഒരു ഇപ്പോഴുണ്ടായ ഒരു കുഞ്ഞിനെ കണ്ടു, എന്താ അതിൻ്റെ അർത്ഥം? ഉടനെ പാസ്റ്റർ പറഞ്ഞു, അതിപ്പോൾ അമ്മച്ചി വേദസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി അമ്മച്ചിയുടെ ഈ ദുശാഠ്യവും ഇതുപോലുള്ള മറ്റുള്ളവരോടുള്ള കുശുമ്പും കുന്നായ്മയൊക്കെ കളഞ്ഞിട്ട് ഒരു ശിശുവിൻ്റെ അവസ്ഥയിൽ വരണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഈ പാസ്റ്റർ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, അല്ല പാസ്റ്ററെ, അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ അമ്മച്ചി അർത്ഥം? അത് നമ്മുടെ സഭയിൽ കർത്താവ് അനേക പുതിയ ആത്മാക്കളെ തരാൻ പോകുകയാണ്. അമ്മച്ചിക്ക് സന്തോഷം, പാസ്റ്റർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. സഭയിൽ പുതിയ ആത്മാക്കളെ കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അമ്മച്ചിയുടെ സന്തോഷം പുതിയ ആത്മാക്കളെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അമ്മച്ചിയുടെ ദുശാഠ്യം കളയണ്ടല്ലോ എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മച്ചിക്ക് രൂപാന്തരം ഉണ്ടാകേണ്ട ഒരു വചനം അമ്മച്ചിക്ക് കേൾക്കണ്ട. അമ്മച്ചിക്ക് ചേഞ്ച് ഇല്ലാതെ മറ്റുള്ളവർക്ക് ചേഞ്ച് ഉണ്ടാകും. പിന്നെ ജനറലായിട്ടുള്ള ഇപ്പം എല്ലാം ഉള്ള എങ്ങും തൊടാതെയുള്ള പ്രസംഗങ്ങളും എങ്ങും തൊടാതെയുള്ള പ്രവചനങ്ങളുമാണല്ലോ നമ്മളെല്ലാം കേൾക്കുന്നത് അല്ലേ? പ്രസംഗങ്ങളോ പണ്ടൊക്കെ പ്രവചനം ഇങ്ങനെയായിരുന്നു, പണ്ടൊക്കെ പ്രസംഗവും ഇങ്ങനല്ലായിരുന്നു, പണ്ടൊക്കെ പ്രവചനവും ഇങ്ങനല്ലായിരുന്നു. സ്പെസിഫിക്കായിട്ട് ഓരോ വ്യക്തികളോടായിരുന്നു പ്രവചനം അല്ലേ? അത് സ്പെസിഫിക്കായിട്ടുള്ളൊരു കാര്യമോ കാരണമോ ഉണ്ടായിരുന്നു. അന്നൊക്കെ പോയി പ്രവാചകന്മാരുള്ള മീറ്റിങ്ങിന് പോയി ഇരിക്കാനും നമുക്കൊരു പേടിയായിരുന്നു. കാര്യം നമ്മുടെ കള്ളത്തരം വല്ലതും വിളിച്ച് പറഞ്ഞാലെന്നുള്ള പേടി. ഇന്നിപ്പോൾ ഒരു പേടിയും ഇല്ല. അത് കള്ളത്തരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എത്ര കള്ളത്തരം ഉണ്ടെങ്കിലും പ്രവാചകൻ അതൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ വളരെ ജനറലായിട്ട് നിന്റെ ഉഴൽച്ചകളെ ഞാൻ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. ഏറ്റെടുത്തു. ആരേറ്റെടുക്കാന്? ആരെങ്കിലും ഏറ്റെടുത്തു. അങ്ങനെയൊന്നുമല്ല പ്രവചനം എന്ന് പറയുന്നത്. അല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചേഞ്ച് ഉണ്ടാകാത്ത നിലയിലുള്ള പ്രവചനവും രൂപാന്തരം ഉണ്ടാകാത്ത പ്രസംഗങ്ങളുമാണ് ഇന്ന് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രം. നമ്മൾ സാക്ഷി പറയുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നോളാം. അപ്പം ഞാൻ ആലോചിച്ചു, അത് മിക്കപ്പോഴും പറയുന്ന വെറുതെയാണ്. എന്നെ കഴിഞ്ഞ ഒരാഴ്ച എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞിട്ട് അന്ന് വായിച്ച സങ്കീർത്തനത്തിലെ വാക്യമാണ് മിക്കവാറും സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം ഒരാഴ്ചയായിട്ട് വേദോസം വായിച്ചിട്ടില്ലെന്നുള്ളത്. വേദോസം വായിക്കാതെ അത് വെറുതെ പറയുന്നൊന്നുമല്ല. മിക്കപ്പോഴും ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ഇതാ. ഞാൻ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ആഫ്രിക്കയിൽ ഞാൻ വളരെ അവിടുത്തെ ചർച്ചസിൽ ഐ എം ടീച്ചിങ് ദ പാസ്റ്റേഴ്സ്, പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ചർച്ചസിൽ പോകുന്നു. ചർച്ചസിൽ പോകുമ്പോഴും പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ, പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ എംഫസൈസ് ചെയ്യുന്ന കാര്യം ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ഇനി ദൈവവചനം മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തത്തുള്ളൂ, വേറെ ഒന്നും രൂപാന്തരപ്പെടുത്തത്തില്ല. അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക സഭാഹോളുകളും 20% സ്റ്റേജും, ഇവിടെ പിന്നെ അങ്ങനത്തെ ഹോളൊന്നുമല്ല, നമുക്കിത് സൗകര്യം ഉള്ള സൗകര്യം നമ്മളുണ്ടാക്കിയത്, പക്ഷേ അങ്ങനെ ഉള്ള സൗകര്യം നമ്മളങ്ങ് ഹോളാക്കുകയാണല്ലോ, പക്ഷേ അങ്ങനല്ല. അവർ ഹോൾ പണിത് കഴിഞ്ഞാൽ 20% സ്റ്റേജ്, 40% ഡാൻസിങ് ഏറിയ, പിന്നുള്ള 30% ആളുകൾക്കിരിക്കാൻ, അത് കഴിഞ്ഞ് 10% ഫ്രീ. ഡാൻസിങ് ഏറിയ തിരിച്ചിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വന്ന് നിന്ന് ഡാൻസ് ചെയ്യാൻ, ഓരോ ഗ്രൂപ്പ് വന്ന് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക. പാട്ട് പാടുന്നത് പോട്ടെ, പാട്ട് പാടി ഡാൻസ് ചെയ്യാനേ വേണ്ടിയല്ലായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇന്നെല്ലാം മെഷീൻസാണ് മുഴുവൻ. ആദ്യമൊക്കെ പണ്ട് തമ്പേറടിച്ച്, ഞാൻ ആഫ്രിക്ക പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രായമുള്ള അമ്മച്ചി തന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു. തമ്പേറടിക്കുന്ന പോലെ ആദ്യം കൈകൊട്ടിയല്ലേ, നമ്മൾ കൈകൊട്ടി നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ട്രം ഉണ്ടെങ്കിലും പാട്ടിനനുസരിച്ച് ട്രം വായിക്കുകയായിരുന്നു, കുഴപ്പമില്ല. ആ വായിക്കുന്ന ആൾക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അക്കോർഡിയനോ കീബോർഡോ ഒക്കെ വായിക്കാൻ തുടങ്ങി, പിയാനോ വായിക്കാൻ തുടങ്ങി. പിയാനോ വായിക്കുമ്പോഴും വായിക്കുന്ന ആൾക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് മ്യൂസിക്, അക്കമ്പനി മ്യൂസിക് വരാൻ തുടങ്ങിയതോടുകൂടെ ആ അക്കമ്പനി മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ പാട്ട് പാടാൻ തുടങ്ങി. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, പാട്ടിനനുസരിച്ച് വായിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ യന്ത്രം പറയുന്നതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്. യന്ത്രം നമ്മളോട് പറയുന്നു, ഇവിടെ ഉയർത്തുക, താഴ്ത്തുക, അടിക്കുക, പൊളിക്കുക, ഇതൊക്കെ യന്ത്രം പറയുന്നതനുസരിച്ച്. അപ്പം യന്ത്രത്തിനനുസരിച്ച് പാട്ട് പാടാൻ തുടങ്ങിയതോടെയാണ് ഇവിടുത്തെ മുഴുവൻ അപകടം ഉണ്ടാകാൻ കഴിയും. ആഫ്രിക്കയിൽ അതുമല്ല പ്രോബ്ലം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ അക്കമ്പനി മ്യൂസിക് അല്ല, സിഡിയിൽ വാട്ട് യു സേ ട്രാക്ക് ഇട്ടിട്ട് ദ ആർ ജസ്റ്റ് സിംഗിങ് ആൻഡ് ഡാൻസിങ്. അവർക്ക് ഡാൻസാണ് ഏറ്റവും പ്രധാനം. സിംഗിങ് ആൻഡ് ഡാൻസിങ്. അപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല. ആകപ്പാടെ ഈ പാട്ട് പാടുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് മുഴുവൻ ദൈവത്തെയോ ദൈവ അല്ലെങ്കിൽ പാട്ടിനെയോ ലിറിക്സിനെയോ ഒന്നുമല്ല അവർ ശ്രദ്ധിക്കുന്നത്. അവർ ശ്രദ്ധിക്കുന്നത് ആകപ്പാടെ ഈ ട്രാക്ക് മാത്രമാണ്. ഇപ്പം ഏറ്റവും അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം ട്രാക്ക് മ്യൂസിക് അല്ല ഇവിടെ അവിടെ ഇടുന്നത്, പാട്ട് തന്നെ അങ്ങിട്ടിരിക്കുകയാണ്. സീഡി അങ്ങിട്ടിട്ട് അവർ ആകപ്പാടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് അത് അവർക്കൊരു സന്തോഷമായിട്ട് ഭയങ്കര ഓ ആലറി കൂവി, അതേ ഉള്ളൂ. പാട്ട് പോലും പാടുന്നില്ല, ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ. എന്നിട്ട് സന്തോഷത്തോടെ ഇവരങ്ങ് പോവുകയാണ്, പക്ഷെ രൂപാന്തരം ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല നമ്മൾ ചർച്ചിൽ വരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സഭയിൽ വരുന്നത് കർത്താവിനെ കാണാൻ വേണ്ടിയാണ്, കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടിയാണ്, കർത്താവിൻ്റെ മുഖം കാണാനാണ്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനാണ്, യന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കാനല്ല. ഞാനിതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിക്കാൻ കാര്യം ചോദിച്ചാൽ, ഞാനിത് ഇന്ത്യയിൽ ഷെയർ ചെയ്തപ്പോൾ മലയാളികളായ പലരും പറഞ്ഞു, എൻ്റെ പൊന്ന് സാജു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന്. ഞാൻ ചിന്തിച്ചു ഇതൊക്കെ ഇങ്ങ് ആഫ്രിക്കയിലേ ഉള്ളെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ, പിന്നെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ പറഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പീപ്പിൾ ആർ ട്രൈങ് ടു റീപ്ലേസ് ഹോളി സ്പിരിറ്റ് വിത്ത് മെഷീൻസ്. പരിശുദ്ധാത്മാവിനെ മെഷീൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ മെഷീൻസ് കൊണ്ടോ മ്യൂസിക് കൊണ്ടോ സോങ്സ് കൊണ്ടോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് അഗൈൻ സിംഗിങ്, പക്ഷെ സിംഗിങ് എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുകൊണ്ട് വേണം പാടാൻ. പാട്ടിനെതിരല്ല ഞാൻ, ഞാൻ പാട്ടിനെതിരല്ല, പാട്ട് പാടണം തീർച്ചയായിട്ടും. സഭ, നമ്മുടെ ഒരു സഭ കൂടി വരുമ്പോൾ പാട്ടുകൾ അതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്, അല്ലാതെ അതിനകത്ത് പാട്ടില്ലാത്ത ഒരവസ്ഥയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുകൊണ്ട് പാടണം. ദൈവവചനം കേൾക്കുമ്പോൾ ഇതിനകത്ത് തമാശ കെട്ടിച്ച് പോകാനല്ല. തമാശ പറയുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, കർത്താവ് എന്തുമാത്രം തമാശ പറയുന്നുള്ളൂ ഇല്ലേ. കർത്താവിൻ്റെ പ്രസംഗം കേട്ടാൽ ചിരിക്കാത്തവനോട് ചിരിച്ചു പോകും, അതുപോലെ കർത്താവ് പറയുന്നുള്ളൂ. പക്ഷേ കർത്താവ് തമാശ കേൾപ്പിക്കാൻ വേണ്ടിയല്ല പ്രസംഗിച്ചാണോ? ആണോ? അല്ല. കർത്താവ് പറഞ്ഞ ഓരോ കഥയിലും ഓരോ ഉപമയിലും ആത്മാവിനെ സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ഇല്ലേ, ഹൃദയത്തിൽ. ദ ഹാർട്ട് ഓഫ് ദോസ് പീപ്പിൾ വേർ പിയേഴ്സ്ഡ്. പക്ഷെ ഇന്നിപ്പോൾ ചെവിയെ പിയേഴ്സ്ഡ് ആകുന്നുള്ളൂ. ഹൃദയമല്ല കുത്തി തുളയ്ക്കുന്നത്, ചെവി കുത്തി തുളയ്ക്കുന്ന സൗണ്ടും ശബ്ദവുമാണ്. 50 പേരുള്ള ആഫ്രിക്കയിലെ സഭയിലും 5000 വാട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റമുണ്ട്. 50 പേരെ സഭയെ കാണത്തുള്ളൂ, 5000 വാട്ട്സിൻ്റെ സൗണ്ട്സ് ഉണ്ടാകും. അതുപോലെ ഒബ്സസ്ഡ് ആണ് അങ്ങ് വല്ലാതെ. അതിനോടെല്ലാം ഫൈറ്റ് ചെയ്താൽ ഞങ്ങൾക്ക്, എനിക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ബിക്കോസ് ഗാഡ് ഹാസ് അനോയിൻറ്റഡ് ആസ് മീ ടു ഡു സംതിങ് ഒരു ഒരു സ്പിരിറ്റ്. അതുപോലെ ഹോളി ലിവിങ്, ഹോളി ലിവിങ്. ഞങ്ങൾ കുറച്ച് പില്ലർ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ബൈബിൾ, ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് റീഡിങ് ബൈബിൾ. മെനി പീപ്പിൾ ഡു നോട്ട് ഹാവ് ബൈബിൾ. ഓഫ് കോഴ്സ് അങ്ങനെയും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഉള്ളൂരും വായിക്കുന്നില്ല, ഉള്ളൂരും വായിക്കുന്നില്ല, ദൈവവചനം പഠിക്കുന്നില്ല, ദൈവവചനം അറിയുന്നില്ല. ഞാൻ അവരോട് എപ്പോഴും പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ വളർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, പാട്ടല്ല. പാട്ട് നമുക്കൊരു ഒരു യുനോ ഇറ്റ് ഗിവ്സ് അസ് സം കൈൻഡ് ഓഫ് എൻകറേജ്മെൻറ്റ്. ഓഫ് കോഴ്സ് പാട്ടുകൾ വളരെ അത്യാവശ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു എൻകറേജ്മെൻറ്റ്. ഞാനവിടെ പറയാറുണ്ട്, ഇറ്റ് ഈസ് ലൈക്ക് ഡ്രിങ്കിങ് കൊക്കക്കോള. പാട്ട് പാടുമ്പോൾ നമുക്കൊരു നല്ല ഒരു ഷുഗർ കൂടുള്ളതുകൊണ്ട് നമുക്കൊരു എനർജി കിട്ടും. പക്ഷേ കൊക്കക്കോള കുടിച്ചോണ്ട് നിങ്ങൾക്ക് ജീവിതം മുഴുവൻ ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? കൊക്കക്കോള ഇൻ ദ മോർണിംഗ്, കൊക്കക്കോള ഇൻ ദി ആഫ്റ്റർനൂൺ, കൊക്കക്കോള ഇൻ ദ ഈവനിങ് എന്ന് പാട്ട് പാടാം. എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പാട്ട് പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരത്തില്ല. കൊക്കക്കോള മാത്രം കുടിച്ചുകൊണ്ടൊരു കൊച്ചു വളരുമോ? ഇല്ല. പിന്നെ റോസ്റ്റഡ് ചിക്കനും അല്ലെങ്കിൽ അതും ഇതും എല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൊക്കക്കോള കുടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടിയൊന്ന് ആശ്വസിക്കുന്നത് നല്ലതാണ്. പക്ഷെ പാട്ട് മാത്രമേ ഉള്ളെങ്കിൽ സഭ വളരത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, വളരത്തില്ല. ബിക്കോസ് ദ ബൈബിൾ ഈസ് ദ ഫുഡ്. ദൈവവചനമാണ് ആഹാരം. ഇവിടെ ദൈവവചനം പഠിക്കാതെ, ദൈവവചനമാണ് നിങ്ങളെ വളർത്തുന്നത്. ഞാൻ പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല, ഓപ്പറേഷൻ മൊബിലൈസേഷൻ പബ്ലിഷ് ചെയ്ത്. ബട്ട് യു ക്യാൻ ഹാവ് ഇറ്റ് ഇൻ മൈ വെബ്സൈറ്റ്, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് പ്രിൻറ്റ് ഇറ്റ്. വേണമെങ്കിൽ മലയാളത്തിൽ, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, പല ലാംഗ്വേജസിൽ അത് അവൈലബിളാണ്. എൻ്റെ വെബ്സൈറ്റിൽ അത് അവൈലബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഞാൻ ഈ ദൈവവചനം പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കിയത്, ഇറ്റ് ഈസ് ദി ഇൻകാർണേറ്റഡ് വേർഡ്, ജഡാവതരണം ചെയ്ത ദൈവത്തിൻ്റെ വചനമായ യേശുവാണ് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായി തീർന്നത്. യേശു വചനമായ യേശു ജഡാവതരണം ചെയ്തിരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ലായിരുന്നു? രക്ഷ ലഭിക്കത്തില്ലായിരുന്നു. പക്ഷേ ആ രക്ഷയിൽ നമ്മളെ വളർത്തുന്നത് എഴുതപ്പെട്ട വചനമാണ്. രക്ഷയ്ക്കായി വളരുവാൻ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ നമ്മളെ രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തമാക്കിയത് ദൈവത്തിൻ്റെ ജഡാവതരണം ചെയ്ത വചനമാണെങ്കിൽ ആ രക്ഷയിൽ നമ്മളെ വളർത്തുന്നത് എന്താണ്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് വചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വചനത്തെ ഇന്ന് ആളുകൾ, യുനോ ഐ തിങ്ക് ഇറ്റ് ഈസ്, ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, ഞായറാഴ്ച രാവിലെ, ഇവിടെ വെള്ളിയാഴ്ച രാവിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞായറാഴ്ച, നമ്മൾ ഇന്ത്യയിലെ വെച്ച് പറയുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ വെച്ച്, ഞായറാഴ്ച രാവിലെ ഭർത്താവ് ചോദിച്ചു, എന്ത് ചെയ്യണം എൻ്റെ വേദിവസവും? അവിടെ എല്ലാം തപ്പുക, വേദോസം തപ്പുക. അവളെ ഭാര്യ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച സഹായം കഴിഞ്ഞ് അവിടെ വെച്ചാൽ നോക്ക്, കാര്യം ഒരാഴ്ചയായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഈ സാധനം നോക്കിയിട്ടില്ല. ഇത് ചിരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, മിക്കവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ ആഫ്രിക്ക മാത്രം പറഞ്ഞാൽ പോരെ, ഇവിടെയും പറഞ്ഞാലേ പറ്റുള്ളൂ. ഹൗ മെനി ഓഫ് യു ആർ സീരിയസ് ഇൻ റീഡിങ് ബൈബിൾ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഹൗ മെനി ഓഫ് യു ആർ സീരിയസ് ഇൻ റീഡിങ് ബൈബിൾ? വല്ലപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു ദിവസം പിള്ളേര് വന്ന് കളിച്ച് നടക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മ പറഞ്ഞു, എടാ പോയിരുന്നു ദിവസം വായിക്കടാ. ഉണ്ടെ ചെറുക്കും പറയാം, മാം ഐ റെഡ് 5 chapters ലാസ്റ്റ് വീക്ക് ആൻഡ് ദാറ്റ്സ് എനഫ് ഫോർ 1 week. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച 5 അധ്യായം വായിച്ചത്, അത് ഒരാഴ്ചത്തേക്ക് അത് മതി. ഒരു നേരം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു പിന്നെ 5 ദിവസത്തേക്കും ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേര് വേദപുസ്തകം സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള പിള്ളേരുണ്ട്? ഐ എം ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വേദവസം വായിക്കുന്നുണ്ടോ? ആ ഒരു ആഗ്രഹത്തോടെ ഇന്ന് വാസം പറഞ്ഞ എൻ്റെ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ യങ്ങർ ജനറേഷനാണ്. നമ്മുടെ യങ്ങർ ജനറേഷൻ യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ള എത്ര പിള്ളേരുണ്ട്? യേശു ക്രിസ്തുവായിട്ടുള്ളൊരു പേഴ്സണൽ എൻകൗണ്ടർ, നിങ്ങൾ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ പോയിരുന്ന് തനിയെ പ്രാർത്ഥിക്കുന്ന പിള്ളേർ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ ഈ ലോകത്തിൻ്റെ മായ, ഈ മായയായ ഈ ലോകത്തിൽപ്പെട്ട് നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളവരെ, ഞാനിതിനെക്കുറിച്ച് എനിക്ക് പറയണം, ഇത് പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങളവരെ എൻജിനീയറും ഡോക്ടറും ഒക്കെ ആക്കിക്കോ വേണമെങ്കിൽ, അതൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇന്നിപ്പം അതിനേക്കാൾ നല്ല നിലയിൽ മത്തിക്കച്ചവടം നടത്തുന്നവൻ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഒരു ചിന്ത, ഇഫ് യുവർ സൺ ഈസ് എ ഡോക്ടർ ഓർ എഞ്ചിനീയർ ദാറ്റ്സ് എനഫ്. പക്ഷേ ഇന്നൊന്നും അങ്ങനൊന്നുമില്ല. ഇന്ന് നിങ്ങൾക്കും അറിയാം, ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ ഇവനൊക്കെ ജോലി, ജോലി കിട്ടിയാൽ തന്നെ എന്തുവാ കിട്ടുന്നത്, അതിനേക്കാൾ കൂടുതൽ കാശ് മത്തിക്കച്ചവടം നടത്തുന്നവനുണ്ടാക്കുന്നുണ്ട്. കോഴഞ്ചേരിയിലെ ഒരു മീൻ കച്ചവടക്കാരനുണ്ട്, അവന് ഇടയ്ക്ക് US പോകും, US സിറ്റിസൺ. അവൻ ഒരു ഫെറാറി കാറുണ്ട്, അവന് ചന്ത മീൻ കച്ചവടമാണ് കോഴഞ്ചേരി ചന്ത. ഇപ്പോൾ അവൻ കുറച്ച് സൂപ്പർ കോൾ സ്റ്റോറഞ്ഞോ സംതിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഫെറാറി കാറ് സ്വന്തമായിട്ടുള്ളവന് ഡോക്ടറായെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അമേരിക്കയിലെ ഒരു സ്റ്റോറി ഞാനിങ്ങനെ കേട്ടത്, ഒരു ഡോക്ടറുടെ വീട്ടിലെ പൈപ്പ് ലൈൻ കേടായപ്പോൾ ഒരു പ്ലംബറെ വിളിച്ചു. പ്ലംബറെ വിളിച്ച് 1.5 മണിക്കൂർ കൊണ്ട് പണിയെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് $100 കണ്ട് ചോദിച്ചു. അവിടെ ചോദിച്ചു, $100? എടാ ഒരു ഡോക്ടറായിട്ട് എനിക്ക് 1 മണിക്കൂർ $100 കിട്ടുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞു, ആ ഞാനും ഡോക്ടറായിരുന്നപ്പം അത്രയും കിട്ടത്തില്ലായിരുന്നെന്ന്. നമ്മുടെയൊക്കെ ധാരണയെല്ലാം പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ ധാരണ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അത് വേറെ കാര്യം, ഞാൻ പ്രായോഗികമായ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് IIT നിന്ന് MTech എടുത്തിട്ട് ഇംഗ്ലണ്ടിൽ പോയി എൻജിനീയറിംഗിൽ PhD എടുത്തിട്ട് ജർമ്മനിയിൽ പോയി പണിയെടുത്ത് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാ മീൻകൊട്ട എടുത്തിട്ട് സ്വർഗത്തിൽ പോകുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ് സ്വർഗത്തിൽ പോകണം, അതായിരിക്കണം ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ കുഞ്ഞ് സ്വർഗത്തിൽ പോകണം. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചിലപ്പം പിള്ളേരുടെ ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം കൊടുക്കുന്ന തള്ളമാരുണ്ട്, എന്താ സിസ്റ്റർ കഴിക്കുന്നില്ലേ? ഇല്ല ഉപവാസ, എന്നാ പറ്റി? കുഞ്ഞിൻ്റെ പരീക്ഷയല്ലേ? കുഞ്ഞിൻ്റെ പരീക്ഷ ഇപ്പോഴെന്തോ, ഇതിപ്പോൾ സെപ്റ്റംബർ അല്ലേ? അല്ല, ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം കൊടുക്കും. ഈ തള്ള എന്നെങ്കിലും എൻ്റെ കൊച്ച് പരിശുദ്ധാത്മശാനം പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഉപവാസം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോവാ ഈ പിള്ളേരെ? എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഇത് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾ അങ്ങ് തീരുമാനം എടുത്തിരിക്കുക? ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അതെങ്ങനെയാ? നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് നിങ്ങളാ ദൈവവചനം പകർന്നു കൊടുക്കേണ്ടത്. ഒരു പേഴ്സണൽ എൻകൗണ്ടർ കർത്താവുമായിട്ട് ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകേണ്ടത് നിങ്ങളുടെ ഭവനത്തിൽ വെച്ചാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് യുവർ ചൈൽഡ് ഈസ് ഗോയിങ് ടു ഹെൽ, യു ആർ ദി ഓൺലി, ഞാൻ ഓൺലി എന്നുള്ള വാക്ക് ഇച്ചിരി കട്ടിയായിട്ട് പറയുക, മറ്റുള്ളവരെക്കാളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ കുഞ്ഞ് നരകത്തിൽ പോയാൽ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ നിങ്ങളാണ്. സൺഡേ സ്കൂൾ ടീച്ചറല്ല, ഒരാഴ്ച സൺഡേ സ്കൂളിൽ എത്ര എത്ര മണിക്കൂർ കിട്ടും? ഒരു മണിക്കൂർ കിട്ടുമായിരിക്കും. പക്ഷേ 167 മണിക്കൂർ നിങ്ങളുടെ കൂടെ കൊച്ച്, അത് നരകത്തിൽ പോയാൽ നിങ്ങൾ തന്നെ സൺഡേ, അവൻ സൺഡേ സ്കൂളിൽ പിന്നെ എന്തോ പഠിച്ചതെന്ന് ചോദിക്കും ചിലപ്പോൾ തള്ളമാർ. നിങ്ങൾ സൺഡേ സ്കൂളിലല്ല ഇത് പഠിക്കേണ്ടത്, ഇത് വീട്ടിലാണ് പഠിക്കേണ്ടേ, ഇത് വീട്ടിലാണ് പഠിക്കേണ്ടത്. സമയമനുസരിച്ച് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയാം. എന്നാലും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവവചനത്തോടുള്ള നമ്മളെ കാഴ്ചപ്പാട് എന്താണ്? നമ്മളെങ്ങനെയാണ് വചനത്തെ കാണുന്നത്? നമ്മൾ എത്രത്തോളം വചനത്തെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സന്തോഷിപ്പിച്ച വചനം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാമെന്ന് ഞായറാഴ്ച എവിടെന്നെങ്കിലും പെട്ടെന്നൊന്ന് തപ്പിപ്പിടിച്ചൊരു വാക്യം വായിച്ചിരിക്കുന്ന ബന്ധത്തിൽ കൂടുതൽ എന്തോ എന്നുള്ളത് നമുക്ക് ബൈബിളുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയുന്നതല്ല. ആഫ്രിക്കയിലെ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക്, ഞാനവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ഇത് ഇവിടെയും അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല. ഹൗ മെനി ഓഫ് യു ഹാവ് എ പാഷൻ ഫോർ റീഡിങ് ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബൈബിൾ, ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ആ ഒരു നിലയിൽ ദൈവവചനത്തെ കാണുന്ന, അത് ഡിലൈറ്റ് ചെയ്യുന്ന, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്, ദ ലോ ഓഫ് ദ ലോഡ്, യഹോവയുടെ വചനത്തെ, ന്യായ പ്രമാണത്തെ സന്തോഷിച്ച്. ഹൗ മെനി ഓഫ് യു ആർ ഡിലൈറ്റിംഗ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്? ഒരു ബേർഡനായിട്ട് വായിച്ചില്ലെങ്കിൽ ആനയെ കുതിരയെ സ്വപ്നം കാണുമെന്ന് വെച്ച് വായിക്കുന്നതല്ലത്. Delighting in the word of God. Okay. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് മറ്റൊന്നുമല്ല കാരണം, നിങ്ങൾ രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ മാർഗം. ദൈവവചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നില്ല എങ്കിൽ നിങ്ങളും നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ തലമുറയും നഷ്ടപ്പെട്ടു പോകും. ഞങ്ങൾക്ക് അവിടെ ഒത്തിരി സ്റ്റുഡൻറ് മിനിസ്ട്രിയിൽ, ഞാൻ നമ്മൾ ആഫ്രിക്കയിലെ ഞങ്ങൾ ഒത്തിരി ഇൻവോൾവ് ആണ്. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മിഷണറീസുണ്ട്, അവിടുത്തുകാരുണ്ട്, മലയാളികളുണ്ട്, ആഫ്രിക്കൻസുണ്ട്. ഞാൻ ആഫ്രിക്കൻസിലൊക്കെയാണ് കംപ്ലീറ്റ് എൻ്റെ വർക്ക്. അപ്പോൾ എല്ലാം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻറ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറി ഉണ്ട്, അവനെ മീറ്റിങ്ങുകൾക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ പാട്ടും പാടിക്കൊണ്ടിരുന്നാൽ 10 കൊല്ലം കഴിയുമ്പം പാട്ട് കേൾക്കാൻ കുറച്ച് പേര് നിങ്ങളുടെ സഭയെ വരുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ സഭയെ കാണത്തില്ല. 10 കൊല്ലം കഴിയുമ്പം പാട്ട് കേൾക്കാൻ കുറച്ച് പേര് നിങ്ങളുടെ സഭയിൽ എന്നും കാണും. കൂടുതൽ വലിയ മ്യൂസിക്കും കൂടുതൽ വലിയ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബും 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 നടിച്ചുകൊണ്ടിരിക്കുമ്പം അത് കേൾക്കാൻ ഡാൻസ് ചെയ്യാൻ കുറച്ച് പേര് കാണുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും അവരെ ഓർത്ത് കണ്ണീരൊഴുക്കുകയും അവരോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കുകയും ദൈവ വചനം അവരെ പഠിപ്പിക്കുകയും. ഞാനവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തോടെ സംസാരിക്കുന്നു, അവിടെ ഇല്ല അങ്ങനെ ഒരു സാധനമില്ല. ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ല, സമ്മതിച്ചു, അവർ പോട്ടെ പാവങ്ങൾ. പക്ഷെ ഇവിടെയോ? ഹൗ മെനി ഓഫ് യു ഹാവ് എ ഫാമിലി പ്രയർ എവ്രി ഈവനിങ്? അറ്റ്ലീസ്റ്റ് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട് എല്ലാ ദിവസവും? ആർക്കും സമയമില്ല. എങ്ങോട്ട് പോവുക നമ്മൾ? തുടങ്ങിയപ്പോഴേ വഴക്ക് പറയാനാണോ എന്ന് ചോദിച്ചേക്കാം. ഇല്ല, വഴി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അല്ലാതെ എന്താ പറയണ്ടേ? സുഖിക്കുന്ന ഒരു സന്ദേശം പറഞ്ഞിട്ട് പോയിട്ട് അർത്ഥമൊന്നുമില്ല. നമുക്കുണ്ടാകേണ്ട രൂപാന്തരീകരണം, ട്രാൻസ്ഫോർമേഷൻ, അതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വചനഭാഗത്തിലേക്ക് വരാം. ഇതിനിടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന പോലെ ഈ സബ്ജക്റ്റ് വിട്ട് ഞാൻ ചിലപ്പം കാര്യങ്ങൾ പറഞ്ഞിരിക്കും, പക്ഷേ അത് നമ്മുടെ പ്രായോഗികമായ നിലയിൽ നമുക്കുള്ള കാര്യങ്ങളാണ് ഇടയ്ക്ക് കയറി പറയുന്നതെല്ലാം. ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ? ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ? ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ആദാമിൻ്റെ ചരിത്രം, മനുഷ്യവർഗത്ത്, മനുഷ്യവർഗത്തോട് ദൈവം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലും 2-ാമത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലുമാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ചോദ്യം ആദാമിനോടാണ് ചോദിക്കുന്നത്, ആദാമേ നീ ഇവിടെ. രണ്ടാമത്തെ ചോദ്യം കയ്യിനോടാണ് ചോദിക്കുന്നത്, കയ്യിനെ നിന്റെ സഹോദരൻ എവിടെ. ഈ രണ്ട് ചോദ്യങ്ങൾ എല്ലാ കാലയളവിലും ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ആഡം, വേർ യു ആർ? കായിൻ, വേർ ഈസ് യുവർ ബ്രദർ? ആദമേ നീ എവിടെ? കയ്യിനെ നിന്റെ സഹോദരൻ എവിടെ? ഈ രണ്ട് ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട്. വേർ യു ആർ, നീ എവിടെയാ? രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ? ആദമിന്റെ കഥ വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവം എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ആറാമത്തെ ദിവസം സൃഷ്ടിക്കുമ്പോൾ അതിനൊരർത്ഥം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാണെന്ന്. കാര്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ പരിപാടി നിർത്തി, അവൻ്റെ സൃഷ്ടിപ്രവൃത്തിയിൽ നിന്ന് അവൻ നിവൃത്തനായി. എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം സൃഷ്ടിച്ചത് ഈ ആദമിനും ഹവ്വയ്ക്കും വേണ്ടിയാണ്. ആദം ദൈവത്തിൻ്റെ മകനെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നത് പോലെ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദമിനും ഹവ്വയ്ക്കും എന്തൊക്കെ ആവശ്യമുണ്ടാകാനിടയുണ്ടോ അതിനാവശ്യമുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചത്. സോ ഗോഡ് ക്രിയേറ്റഡ് എവറിഥിങ് ഫോർ മാൻ, but he created man for himself. ദൈവം സകലതും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, സകലതും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, മനുഷ്യനെ സകലത്തിന് വേണ്ടിയല്ല സൃഷ്ടിച്ചത്. നമുക്ക് അങ്ങനെ ചിന്തയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇതാണെന്ന്. അങ്ങനല്ല, മനുഷ്യന് വേണ്ടിയാണ് സകലതും സൃഷ്ടിച്ചത്, പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് സകലത്തിന് വേണ്ടിയല്ല, മനുഷ്യൻ സൃഷ്ടിച്ച ആൾക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി. God created everything for man and he created man for himself. സകലത്തെയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യനെ ദൈവം തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, അവനുമായിട്ടുള്ള സംസർഗത്തിന് വേണ്ടി. അതുകൊണ്ട് തൻ്റെ മൂക്കിലെ ജീവശ്വാസം അവനെ ലൂതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. God is spirit. കർത്താവ് പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യാക്കാരിയോട് പറയുമ്പോൾ, ദൈവം ആത്മാവാകുന്നു, മനുഷ്യനോ? മനുഷ്യൻ ആത്മജീവിയാണ്, മനുഷ്യൻ ശരീരജീവി അല്ല, മനുഷ്യൻ ആത്മജീവിയാണ്, അവന് ശരീരമുണ്ടെന്നുള്ളതേ ഉള്ളൂ. മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ബോഡി, ഈസ് നോട്ട് എ ഫിസിക്കൽ ബീയിങ് വിത്ത് എ സ്പിരിറ്റ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ആത്മാവുള്ള ഒരു ശരീരജീവിയാണ് മനുഷ്യനെന്ന്, അങ്ങനല്ല, ശരീരമുള്ള ഒരു ആത്മജീവിയാണ്. അടിസ്ഥാനപരമായി അവൻ ആത്മജീവിയാണ്, കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ്. ദൈവം ആത്മാവാണ്, മനുഷ്യൻ ആത്മജീവിയാണ്, ദൈവം അവനൊരു ശരീരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം. ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. ഈ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഫ്ലഷ്. അവൻ ജഡമല്ലോ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഹീ ഈസ് ആക്ടിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. അവൻ ഒരു ജഡം മാത്രം ഉള്ള ഒരു വ്യക്തി എന്നതുപോലെ ഇടപെടുന്നു. എൻ്റെ ആത്മാവ് അവനോട് വാദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാര്യം അവൻ്റെ ആത്മാവിനെ അവൻ തുറന്നു വെക്കുന്നില്ല. അവൻ ആത്മാവിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നത് കൊണ്ട് ആത്മാവാകുന്ന ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. അതാണ് ദൈവം പറയുന്നത്, ഹീ ഈസ് ആക്ടിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. കർത്താവ് സംസാരിക്കത്തില്ല എന്നുള്ളത് കെറിച്ച് നമ്മൾ പറയുന്നത്, കർത്താവ് അവരോട് കെറിച്ച് പറയുന്നൊന്നുമല്ല, കർത്താവ് ഒരു പരിധി വരെ തൻ്റെ നിസ്സഹായത പറയുകയാണ്, ഇവിടെ എനിക്കിവരോട് സംസാരിക്കണമെന്നുള്ളു, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീ ഈസ് ആക്ടിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. അവൻ ആത്മാവിൻ്റെ വാതിൽ തുറന്നു വെച്ച് കൊടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം സംസാരിക്കണമെങ്കിൽ ദൈവത്തിങ്കലേക്ക് നമ്മുടെ ആത്മാവിൻ്റെ വാതിൽ തുറന്നു വെച്ച് കൊടുത്താലേ ദൈവത്തിന് സംസാരിക്കാൻ പറ്റൂ. ഇന്നും അത്രേ ഉള്ളൂ. ഇന്നും ദൈവത്തിങ്കലേക്ക് നോക്കാത്ത, ആത്മാവിൽ ദൈവത്തിങ്കലേക്ക് നോക്കാത്ത ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ആത്മാവാകുന്ന ദൈവത്തിന് ഇന്നും കഴിയില്ല. കർത്താവ് സംസാരിക്കുന്നില്ല എന്ന് നമ്മളൊക്കെ പരാതി പറയും. പക്ഷെ കർത്താവ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? കർത്താവ് സംസാരിക്കണമെങ്കിൽ നീ ഒന്ന് വാതിൽ തുറന്നു വെച്ചു കൊടുക്ക്. അവങ്കിലേക്ക് നീ ഒന്ന് നോക്ക്, നിന്റെ ആത്മാവിനെ ഒന്ന് തുറന്നു വെച്ചു കൊടുക്ക്. പറ, എന്നോട് സംസാരിക്കണേ കർത്താവ് എന്ന് പറ. അവൻ സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല ശരി, നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ശരി. വളരെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും, വല്യപ്പച്ചന് ഭയങ്കര പരാതി, വല്യമ്മച്ചികളെ ചെവി കേൾക്കത്തില്ല. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നത്തെ കാലമല്ല കുറച്ച് മുമ്പെയാണ്, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അപ്പച്ച നമുക്കേ ഈ അമ്മച്ചിക്ക് എത്രയും ഹിയറിങ് എബിലിറ്റി ഉള്ളെന്നുള്ളത്, എത്രയും കേൾക്കാമെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് അപ്പച്ചനൊരു കാര്യം ചെയ്യുക, ഈ ഹോളിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പം എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരണം. അമ്മച്ചി ഇവിടെ ഇരിക്കട്ടെ, അമ്മച്ചി എപ്പോഴാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊന്ന് അറിയാം. അപ്പോൾ അറിയാമല്ലോ എത്രയും ഹിയറിങ് എബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പച്ചൻ അങ്ങേ അറ്റത്തുനിന്ന് ചോദിച്ചു, എടീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ വന്ന് ചോദിച്ചു. ഒരു മറുപടിയില്ല. അപ്പം 50 അടി ദൂരെയാന്ന് ചോദിച്ചു, മറുപടിയില്ല. 30 അടി ദൂരെ വന്നിട്ട് ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അടി, മറുപടിയില്ല. 20 അടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ, മറുപടിയില്ല. 10 അടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ അടി, മറുപടിയില്ല. അടുത്ത് വന്ന് ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അടി. അവിടെ അമ്മച്ചി പറയുക, എൻ്റെ മനുഷ്യനെ ഞാൻ 5 പ്രാവശ്യമായിട്ട് പറയുന്നു ചപ്പാത്തി മുട്ടക്കറി വന്ന്. അപ്പച്ചൻ്റെ പരാതി തന്നെയാ അമ്മച്ചിക്ക്. പക്ഷെ കാര്യം സംഭവം എന്തുവാ, അപ്പച്ചന് കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ. അമ്മച്ചി സംസാരിക്കുന്നുള്ളൂ, പക്ഷെ അപ്പച്ചൻ കേൾക്കുന്നില്ല. ഇതുപോലെ കർത്താവ് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നുള്ള നമ്മുടെ പരാതി. കർത്താവ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ നമ്മൾ ചെവി തുറന്നു വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ചെവി തുറന്നു വെച്ച് കഴിഞ്ഞാലേ കർത്താവ് കർത്താവ് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനെങ്ങനെ ഇവനോട് സംസാരിക്കുന്നത്? ഇവൻ ചെവി തുറന്നു വെച്ച് തരത്തില്ല, ആത്മാവിൻ്റെ വാതിൽ തുറന്നു വെച്ച് തരുന്നില്ല. പ്രിയമുള്ളവരെ, വിശ്വാസിയാണെങ്കിലും ആത്മാവിൻ്റെ വാതിൽ തുറന്നു വെച്ചിരുന്നില്ലെങ്കിൽ ദൈവത്തിന് സംസാരിക്കാൻ പറ്റില്ല. നമുക്കെല്ലാം ഉള്ള പരാതി പ്രശ്നം അതാണ്, വി ആർ നോട്ട് ഓപ്പണിങ് അവർ ഹാർട്ട്സ് ബിഫോർ ഗാഡ്, വി ആർ നോട്ട് ഓപ്പണിങ് അവർ സ്പിരിറ്റ് ബിഫോർ ഗാഡ്, വി ആർ ആക്ടിങ് ആസ് ഇഫ് വി ഹാവ് ഓൺലി ഫ്ലഷ്. ശരീരം മാത്രമുള്ള ഒരു ജീവി എന്നതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും. പ്രാർത്ഥന കേട്ടാലേ അറിയാമല്ലോ ശരീരത്തിന് വേണ്ടിയല്ലാതെ എന്തോതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ, നമ്മൾ ശരീരമുള്ളതും നമ്മുടെ പ്രാർത്ഥനയൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. ശരീരത്തിന് വേണ്ടിയല്ലാതെ പിന്നെ എന്തോ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന്. അതിൻ്റെ അർത്ഥം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ അറിയാനും അനുഭവിക്കാനും ആരാധിക്കാനും കേൾക്കാനും അങ്ങനെ പറ്റുള്ളൂ. ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്, യു ക്യാൻ നോ ഗോഡ് ഓൺലി ഇൻ സ്പിരിറ്റ്. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മാവിൽ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റൂ. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മാവിൽ മാത്രമേ ദൈവത്തെ നമസ്കരിക്കാൻ പറ്റൂ. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ആത്മാവിൽ മാത്രമേ കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മാവിൻ്റെ വാതിൽ കർത്താവിന് തുറന്നു വെച്ചു കൊടുക്കണം. കർത്താവ് സംസാരിക്കട്ടെ, കർത്താവ് സംസാരിക്കും, പക്ഷെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല എന്ന് പറയരുത്, കേൾക്കുന്നില്ല എന്ന് പറയരുത്. ഗാഡ് ഈസ് ഓൾവേസ് സ്പീക്കിംഗ്, ദൈവം ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. നമ്മളിത് കേൾക്കാനായിട്ട്, ആദമിനോട് ദൈവം സംസാരിച്ചു, അവൻ തൻ്റെ മൂക്കിലെ ജീവശ്വാസം ഊതി ആദമിനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. ദൈവവുമായിട്ട് അവന് നിരന്തര സംസർഗമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം തല്ലി തകർത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിക്കുകയാണ്. ദൈവ സംസർഗം നഷ്ടപ്പെടുത്തുന്നത് പാപം. അവിടെ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ അവിടം തൊട്ടാണ് പാപം ആരംഭിക്കുന്നത്. പാപം എന്താണ് പാപമെന്ന് പറയുന്നത്? അവിടുത്തെ പാപം എന്താ സംഭവിച്ചിരിക്കുന്നത്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. നന്മ ഇവൻ ഇപ്പോഴേ അറിയാമെന്നേ, കാരണം ദൈവം സൃഷ്ടിച്ചത് അവനെ നന്മയായിട്ടാണ്, അല്ലേ? വെൻ ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഹീ സെഡ് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമുണ്ടോ? അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവനിൽ നന്മ വസിച്ചിരുന്നു, നന്മയുണ്ട്, പക്ഷെ തിന്മ അറിയത്തില്ലായിരുന്നു. എപ്പോഴാണ് പാപം സംഭവിക്കുന്നത്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. തിന്മ അറിയുമ്പോഴാണ് പാപം ഉണ്ടാകുന്നത്. നന്മ അറിയുമ്പോഴല്ല, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം എന്ന് പറയുമ്പോൾ നന്മ ഓൾറെഡി അവൻ അറിയാം, പക്ഷെ ഇപ്പോൾ അത് പറിച്ച് ഭക്ഷിച്ചപ്പോൾ എന്തുകൂടെ അറിഞ്ഞു, തിന്മയും കൂടെ അറിഞ്ഞു. തിന്മ അറിയരുത്, നന്മയിൽ ജീവിക്കണം. തിന്മ അറിഞ്ഞാൽ മരിക്കും, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. എന്തുകൊണ്ട്? തിന്മ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന കാര്യമാണ്, ദൈവ സംസർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, മരണമാണ്. മരിക്കും, മരിക്കുമെന്ന് പറഞ്ഞാൽ സംസർഗം നഷ്ടപ്പെടുന്നതിനെയാണ് മരിക്കുമെന്ന് പറയുന്നത്. മരിക്കും അതായത് നിങ്ങൾ ദൈവത്തിന് മരിക്കും. നമ്മളൊരു പക്ഷേ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്താ ആദാം പാപം ചെയ്തു, പാപം ചെയ്ത് അന്ന് തന്നെ കർത്താവ് മരിച്ചോ, ആദാം മരിച്ചോ? ഇല്ല, പക്ഷേ അവൻ ദൈവത്തിന് മരിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞതാണ് ഇത് തിന്നുന്ന നാളിൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. തിന്മ ചെയ്യുന്ന നാളിൽ അവൻ ദൈവത്തിന് മരിച്ചു, ദൈവ സംസർഗം നഷ്ടപ്പെട്ടു. അതാണ് പാപം, ദൈവ സംസർഗം നഷ്ടപ്പെട്ടു. ടെംപ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ, ടെംപ്റ്റേഷൻ്റെ ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയാണല്ലോ ഈ ചോദ്യം വരുന്നത്, അതുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. ആഡം വേർ യു ആർ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ടെംപ്റ്റേഷൻ വരുമ്പോൾ ഹവ്വ അയാളുടെ അടുത്ത് പിശാച് വന്നിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുത് നിന്നോട് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം, ഈ ചോദിക്കുന്ന ചോദ്യമൊക്കെ എന്ത് രസമായിട്ടാണ് അവൾ ചോദിക്കുന്നത്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതോ എന്നല്ല ചോദിക്കുന്നത്, അങ്ങനെ സ്പെസിഫിക്കായിട്ടൊന്നല്ല ചോദിക്കുന്നത്. ശരിക്കും ചോദിക്കുന്നത് വേറൊരിടത്തിലാണ്. ഹവ്വ മോളെ, നീ എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നേ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. അല്ലേ ഹവ്വ അമ്മച്ചി, എന്നായിക്കോട്ടെ അമ്മച്ചി, എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നേ? ഭയങ്കര പണിയായല്ലേ? ദൈവത്തിൻ്റെ പ്രശ്നം അതാണെന്നേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോട്ടത്തിൽ പണി കൊടുക്കണം, തിന്നാനോട്ട് തലത്തുമില്ല. ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് അവിടെ ചോദിക്കുന്നത്. തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നീ ഒത്തിരി പണിയെടുക്കുന്നു, പക്ഷെ നിനക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നാണ് പിശാജ് വന്ന് ഹവ്വായോട് പറയുന്നത്. പിശാജ് ഓരോരുത്തരോടും പറയുന്ന കാര്യം ഇതാണ്, പിശാജിൻ്റെ ഏറ്റവും വലിയ ആയുധം നമ്മളിൽ അസംതൃപ്തി വിതയ്ക്കുക എന്നുള്ളതാണ്, ഏറ്റവും വലിയ ആയുധം. പിശാജ് പറയുന്നത് യു ഡു നോട്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ്, നിനക്ക് ലഭിക്കേണ്ട അത്രയും നിനക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എന്തുണ്ടാകും? നമുക്ക് അസംതൃപ്തി ഉണ്ടാകും. എല്ലാവരുടെയും പ്രശ്നം അതാണ്. നമ്മൾ നമ്മുടെ ജോലിയിൽ സംതൃപ്തിയില്ല, നമ്മുടെ ഭവനത്തിൽ സംതൃപ്തിയില്ല, നമ്മുടെ ധനത്തിൽ സംതൃപ്തിയില്ല, നമുക്ക് എന്തിനകത്താണ് സംതൃപ്തി ഉള്ളത്? എന്തുകൊണ്ട് സംതൃപ്തി ഇല്ലാത്തത്? പിശാജ് വന്ന് പറയുന്നത് കൊണ്ടാണ്, യു ഡിസേർവ് മോർ, നിനക്ക് ഇതിനേക്കാളൊക്കെ കൂടുതൽ കിട്ടേണ്ടതാണ്. ഏതെങ്കിലും ആരെങ്കിലും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എൻ്റെ ബ്രദറെ എൻ്റെ കമ്പനി എനിക്ക് തരുന്ന ശമ്പളം ഓർത്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്തിട്ടാണ് ഇത്രയും ശമ്പളം എനിക്ക് തരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളാരും പറയത്തില്ല. നിങ്ങളെല്ലാം പറയുന്നത് ഓ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവന്മാരെല്ലാം കൂടെ വല്ലതും തരുമോ അതുമില്ല എന്നല്ലേ പറയത്തുള്ളൂ. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി റിസീവ്. ഭർത്താവ് സംതൃപ്തനല്ല, ഭാര്യ സംതൃപ്തയല്ല. ഭാര്യ പറയുന്നു, ഞാൻ പണിയും എടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് അധ്വാനിച്ച് ഇല്ലേ, എന്നിട്ട് ഈ മനുഷ്യന് വല്ല കരുതലുമുണ്ടോ? സംതൃപ്തിയില്ല. ഭർത്താവ് പറയുന്നു, ഞാൻ ബോസിൻ്റെ ചീത്ത വിളിയും കേട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു ചായ അണത്തി തള്ളണമെന്നുണ്ടോ? സംതൃപ്തിയില്ല. പിള്ളേർക്ക് സംതൃപ്തിയില്ല. ആർക്കാണ് സംതൃപ്തി ഉള്ളത്? മെയ്ഡിന് സംതൃപ്തിയില്ല. ആർക്കും സംതൃപ്തിയില്ല. എന്തുകൊണ്ട് സംതൃപ്തിയില്ല? പിശാജ് ഇടപെട്ടിട്ടാണ് സംതൃപ്തി ഇല്ലാത്തത്. ഒരു ആത്മീയൻ്റെ പ്രത്യേകത അവൻ എപ്പോഴും സംതൃപ്തനായിരിക്കും എന്നുള്ളതാണ്. ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇഫ് യു ആർ കണ്ടന്റ് യു ആർ സ്പിരിച്വൽ. നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾ ആത്മീകനാണ്. ഇഫ് യു ആർ കണ്ടന്റ് യു ആർ താങ്ക്ഫുൾ. ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആത്മീകരായിരിക്കും. നമ്മൾ സംതൃപ്തരാണെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് മാത്രം പോലെ നന്ദി, മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കണം. മനുഷ്യനോട് നമുക്ക് നന്ദി വേണം. നമ്മുടെ സഹോദരങ്ങളും മറ്റുള്ള ആളുകളും നമ്മുടെ ഇവർ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ ലവ് അസ്, നമ്മൾ അവരോട് എന്തുകൊണ്ട് നന്ദിയില്ലാത്തവരായിരിക്കുന്നു? ദാറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാചിനെ നിങ്ങളെ തൊടാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സംതൃപ്തിയുള്ള ആളാണെങ്കിൽ, ഞാൻ സംതൃപ്തിയുള്ള ആളാണെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടാകത്തില്ല. എൻ്റെ കൂട്ടുകാരൻ ഒരു BMW കാർ വാങ്ങിച്ചെന്ന് വെക്കുക. BMW കാർ വാങ്ങിക്കുമ്പോഴത്തേക്ക് പിശാച് വന്നിട്ട് പറയും, കണ്ടില്ലേ അവൻ, നീ ഇവിടെ വന്ന് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് അവൻ ഈയിടെ വന്നതാണ്, എടാ അവൻ എങ്ങനെയാണ് അവൻ ഈ കാശെല്ലാം ഉണ്ടായത്, എന്താണെങ്കിലും നേരായ മാർഗത്തിലൂടെയല്ല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടെ. അവൻ കണ്ടില്ലേ BMW നടക്കുന്നത്. അപ്പോൾ ഞാനെന്ന് പറയുന്നു, അത് നല്ലതല്ലേ ബ്രദറെ, ഒന്നുമല്ല ഇടയ്ക്ക് നമുക്കും ഒന്നുമല്ലപ്പോഴൊന്ന് കേറാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ ഉണ്ടാകുമോ? ഇല്ല. എന്തുകൊണ്ട് അസൂയ ഉണ്ടാകുന്നത്? സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. സംതൃപ്തി ഉണ്ടെങ്കിൽ എന്തുണ്ടാകത്തില്ല? അസൂയ ഉണ്ടാകത്തില്ല. സംതൃപ്തി ഉള്ളവൻ മോഷ്ടിക്കുമോ? ഇല്ലല്ലോ. കാര്യം എനിക്കുള്ള കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? മോഷ്ടിക്കത്തില്ല. സംതൃപ്തി ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കത്തില്ല. എപ്പോഴാണ് നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? വെൻ വി ആർ നോട്ട് കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളത് ഇപ്പം എൻ്റെ പൊസിഷനകത്ത് ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കുമോ? സഭയിൽ ഞാനായിരുന്നു ട്രഷറർ ആകേണ്ടത്, അവനെന്തോ, ഞാനാണെങ്കിൽ ബാങ്ക് ജോലിയല്ലേ, എനിക്കൊന്നും അല്ലെങ്കിൽ കണക്കെഴുതാനെങ്കിലും അറിയത്തില്ലോ, എന്നെ എന്നെ ട്രഷറർ ആക്കാത്തേ. അപ്പോൾ എന്തുണ്ടാകുന്നു? അസംതൃപ്തി ഉണ്ടാകുന്നു. അസംതൃപ്തി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പിശാചിൻ്റെ കയ്യിലായി, നമ്മൾ പിശാചിൻ്റെ കയ്യിലായി. എന്നാൽ ഒരാളെ ട്രഷറുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ ചെന്നിട്ട്, എൻ്റെ ബ്രദറെ എനിക്കറിയാം നിങ്ങൾക്ക് ഉള്ള ജോലിയും അത് കഴിഞ്ഞിട്ട് ഇത്രയും പണി, വളരെ നന്ദിയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനകത്ത് നന്ദിയുണ്ടെന്ന് അങ്ങോട്ട് ചെന്ന് പറയും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, നന്ദിയുണ്ടെങ്കിൽ എല്ലാവരോടും നമുക്ക് എന്തായാലും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനുഷ്യരോട് നന്ദിയുള്ളവരായിരിക്കണം, നമ്മളെ സേവിക്കുന്ന എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, നമ്മുടെ ഭർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം, മക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് നമ്മളുടെ പേര് കളഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കാത്ത പിള്ളേരോട് നമ്മൾ എങ്ങനെ ഉള്ളായിരിക്കണം? നന്ദി ഉണ്ടായിരിക്കണം. അപ്പനോട് നന്ദി ഉണ്ടായിരിക്കണം. അമ്മയോട് നന്ദി ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചപ്പോഴത്തേക്ക്, നമ്മളൊരു ലിമിറ്റഡ് എഡിഷൻ ആണ്, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളോട് ഏതെങ്കിലും നിലയിൽ വിധേയത്വം ഉണ്ടായിരുന്ന അവസാനത്തെ തലമുറയാണ് നമ്മൾ. മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച അവസാനത്തെ തലമുറയും മാതാപിതാക്കളെ അനുസരിച്ച് അവസാനത്തെ തലമുറയും മക്കളെ അനുസരിക്കുന്ന ആദ്യത്തെ തലമുറയുമാണ് നമ്മൾ. മാതാപിതാക്കളെ അനുസരിച്ച് അവസാനത്തെ തലമുറയും മക്കളെ അനുസരിക്കുന്ന ആദ്യത്തെ തലമുറയും. ഇന്ന് മക്കളെയല്ലേ അനുസരിക്കുന്നത്, അല്ലാതെ മാതാപിതാക്കളെ അല്ലല്ലോ. ഇന്ന് മക്കൾ രാജാക്കന്മാരെ പോലല്ലേ വാഴുന്നത്? മക്കളാ വീട്ടിലെ രാജാവ്. നിങ്ങളുടെ വീട്ടിലെ TV ചാനൽ ഏതാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണോ പിള്ളേരാണോ? സ്വന്തം നിങ്ങൾ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ടെലിവിഷനല്ലേ? എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ടെലിവിഷനിലത്തെ കാശില്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് 100 ടെലിവിഷൻ വാങ്ങിക്കാൻ വേണമെങ്കിലും കാശുണ്ട്. അല്ല, അതുകൊണ്ട് ആരും പാസ്റ്റർ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ടെലിവിഷൻ വീട്ടിലില്ലെന്ന്. എന്നാൽ പിന്നെ ഒരു ടെലിവിഷനോ, എനിക്കാരും ടെലിവിഷൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവകൃപയാൽ കാശില്ലാത്തതുകൊണ്ടൊന്നും അല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഇത് പറയുന്നതുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കരുത് എനിക്ക് അതില്ലാത്തതുകൊണ്ട് ഇതില്ലാത്ത ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇല്ല. അതുകൊണ്ട് 100 ടെലിവിഷൻ വാങ്ങിക്കണമെങ്കിലും അതിനുള്ള കാശ് തന്നെ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു ടെലിവിഷൻ, നിങ്ങൾ വാങ്ങിച്ച ടെലിവിഷൻ്റെ ചാനൽ മാറ്റാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ അനുസരിക്കുന്നത് മക്കളെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തലമുറ നശിച്ചു പോയിരിക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളർത്തുക പിള്ളേരെ. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ നമ്മളെ ഊട്ടുവന്ന് വെച്ച് വളർത്തുക, മിക്കവാറും എല്ലാം നടക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പഠിച്ച ഒരാൾ, അവന് ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു ബാങ്കിൻ്റെ റീജിയണൽ മാനേജറാണ്, ഹിന്ദുവാണ്. അവൻ്റെ ഭാര്യ ഒരു ആർക്കിടെക്റ്റാണ്. അവന് അവൾ രണ്ട് ആമ്പിള്ളാരാണ്. രണ്ട് ആമ്പിള്ളാരുണ്ടായി. അതോടുകൂടി അവൾ ജോലി രാജിവെച്ചു, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. 12 ക്ലാസ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും US വിട്ടു പഠിപ്പിച്ചു. ഭയങ്കര ഇൻ്റലിജൻറ്റ് പിള്ളേരാണ്. അവർക്ക് രണ്ടുപേരും അമേരിക്കയിലെ 2 വ്യത്യസ്ത കമ്പനികളിൽ ഒരു ഹയർ പൊസിഷനിൽ ജോലി കിട്ടി. 26 വയസ്സും 24 വയസ്സും. ഈ തള്ള മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിള്ളേരെ കാണാൻ എന്നുള്ള ആഗ്രഹത്തിലൂടെ അമേരിക്കയിൽ ചെന്ന് മൂത്ത മോൻ്റെ അടുത്ത് താമസിക്കാൻ ഫസ്റ്റ് അവിടെ ചെന്ന് താമസിച്ചപ്പം മൂത്ത മോൻ പറഞ്ഞു, മാം യു സ്റ്റേ ഇൻ എ ഹോട്ടൽ, ഐ ഹാവ് നോട്ട് ടൈം ഫോർ യു, ഐ എം വെരി ബിസി, ഐ വിൽ കം ആൻഡ് മീറ്റ് യു ദയർ. ഇവിടെ ആരും നിൻ്റെ കാര്യം, നിങ്ങൾ മമ്മിയുടെ കാര്യം നോക്കാനൊന്നും ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് മമ്മി യു സ്റ്റേ ഇൻ എ ഹോട്ടൽ, ഐ വിൽ പേ, ഡോണ്ട് വറി, ഐ വിൽ കം ആൻഡ് മീറ്റ് യു ദയർ. ഇവർ തല തകർന്നു പോയി. ഈ പിള്ളേർക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത്. രണ്ടാമത്തെ കൊച്ചിനെ വിളിച്ചു, മോനെ നിന്റെ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനാടാ, ഞാൻ അങ്ങോട്ട് വരിക. മമ്മി ഇങ്ങോട്ട് വന്നിട്ട് എന്തെടുക്കാനാ, എനിക്ക് നേരമില്ല, മമ്മി ഒരു ഹോട്ടലിൽ താമസിക്കും, ചേട്ടൻ പറഞ്ഞ ശരിയല്ലേ, അവിടെ ആകുമ്പം എല്ലാ കാര്യങ്ങളും നോക്കാൻ, ഹോട്ടലിൽ നിന്ന് ഫുഡും മറ്റുള്ള കാര്യങ്ങളും, യു ക്യാൻ ഈറ്റ് എനിത്തിങ് വാട്ട് യു വോണ്ട്, യു ക്യാൻ സ്റ്റേ ദെയർ, വൈ യു ആർ ട്രബിളിങ് അസ്. ഇവർ കൊളാപ്സായി. എന്നിട്ട് ഈ ഭർത്താവ് ഫ്ലൈ ചെയ്ത് അവിടെ ചെന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് തിരിച്ച് മിഡിൽ ഈസ്റ്റ് തിരിച്ചു വരികയായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ തലമുറ. നിങ്ങൾ ഈ പിള്ളേരെ എങ്ങനെ വളർത്തുന്നത്? അതാ ഞാൻ ചോദിച്ചത്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസാണ് പറയുന്നത്, പക്ഷേ ഇതൊക്കെ കേൾക്കേണ്ട, നമ്മൾ അറിയേണ്ടതായ കാര്യങ്ങളാണ്. നിങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്ത്, കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിട്ട് എന്തെടുക്കാനാ, ഇങ്ങനെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിട്ട് എന്തെടുക്കാനാ. വളരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയ രണ്ട് പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വളരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയതാണ്. ഇതൊക്കെ അവിടെ ഇവിടെ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നടക്കും. പണ്ടൊക്കെ ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം നമ്മൾ പറയുകയാണ്, അതൊക്കെ അങ്ങ് അമേരിക്കയിൽ, പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം പറഞ്ഞു അമേരിക്കയിൽ തന്നെയല്ല ഇന്ത്യയിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ ജാതികളുടെ ഇടയിൽ, പിന്നെ പറഞ്ഞപ്പം പറഞ്ഞു ജാതികളുടെ ഇടയ്ക്ക് തന്നെയല്ല ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്ക്. ഇപ്പോഴോ ഇപ്പോഴോ കോട്ടയത്തിൽ സഭയിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കമ്പൽസറി ആക്കിയിരിക്കുകയാണ് കല്യാണത്തിന് മുമ്പ്. എന്തുകൊണ്ടെന്ന് അറിയാമോ? 5 ഫാമിലിയാ, 1 സഭയിൽ ഡിവോഴ്സ്ഡാ. പെന്തിക്കോസ് സഭ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെയൊക്കെ കാണാതെ, ഇതിനെയൊക്കെ കാണാതെ നിങ്ങൾ എന്ത് ആരാധിക്കുക ഇവിടെ ഇരുന്ന്? നിങ്ങൾ കൈകൊട്ടി പാട്ട്, ഞാൻ കൈകൊട്ടുന്നതിനും പാട്ട് പാടുന്ന എഴുതുന്നല്ലോ, പക്ഷേ ഇങ്ങനെ കൈകൊട്ടി പാട്ട് പാടി പഴയ പഴയ ചെരുപ്പ് ഇട്ടുകൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാലൊന്നും നിങ്ങളെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങളെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, അവർ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അവരെ ആത്മീകരായി വളർത്തണം, കോമ്പറ്റിറ്റീവായിട്ടല്ല വളർത്തേണ്ടത്. അവർക്ക് ദൈവവചനം കൊടുക്കണം, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം കൊടുക്കുന്ന തള്ള സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും വിഷയമല്ല. കുഞ്ഞുങ്ങളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തുക. എന്തെടുക്കാൻ, എന്തെടുക്കാൻ വേണ്ടിയാണ് ഇവിടെയാണ് നമ്മൾ പ്രായോഗികമായി കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. സംതൃപ്തിയുള്ളവരായി കുഞ്ഞുങ്ങളെ വളർത്തണം. കുഞ്ഞുങ്ങളിൽ അസംതൃപ്തി വളർത്തരുത്, അസൂയ വളർത്തരുത്. നിങ്ങളുടെ ഭവനത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാൾ നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്കുള്ളപ്പോൾ കാണുക നടക്കുക എന്ന് നിങ്ങൾ പറയരുത്. സംതൃപ്തിയായി കുഞ്ഞുങ്ങൾ വളരട്ടെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും വളരട്ടെ, സാഹോദര്യത്തിൽ വളരട്ടെ, മറ്റുള്ളവരോട് ചേർന്ന് നടക്കട്ടെ, അവർ കഷ്ടതയും പ്രയാസമൊക്കെ ഒന്ന് കാണട്ടെ. പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോവും, പിള്ളേർ കാണട്ടെ കഷ്ടതയൊക്കെ എന്നാന്നുള്ളത്. അങ്ങനെ നമുക്ക് നേരമില്ലല്ലോ. സമൃദ്ധിയിൽ വളർത്തുക, എനിക്കോ കിട്ടിയില്ല, എൻ്റെ പിള്ളേർക്കോ ഇത് കിട്ടണം എന്ന് പറഞ്ഞ് അവർക്കിതല്ല വേണ്ടത്, ഇതല്ല അവരുടെ നീഡ്, ഇതല്ല അവരുടെ നീഡ്. അവർ അതൊക്കെ അവരുടെ പാഷനാണ്. നിങ്ങൾ ഈ കൊടുക്കുന്നത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ മോഹങ്ങളാണ് നിർവഹിച്ചു കൊടുക്കുന്നത്, അവരുടെ ആവശ്യങ്ങളല്ല. കുഞ്ഞുങ്ങളുടെ ആവശ്യം മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം, നമുക്ക് ഉത്തരവാദിത്തമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ ആവശ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കണം, മോഹങ്ങൾ നിർവഹിച്ചു കൊടുക്കരുത്. അവരുടെ കൂടെ പഠിക്കുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. ഓ ബ്രദറെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ പഠിക്കുന്നതൊക്കെ കാശുകാരുള്ളാരാ, അവരുടെ മുമ്പിൽ നാണങ്ങളല്ലേ, അവർക്ക് നരകത്തിൽ പോകാമെന്നേ, നിങ്ങളുടെ കൊച്ചു നരകത്തിൽ പോകരുത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ആക്കാനാണോ നിങ്ങൾ നോക്കുന്നത്, അതോ ഈ കുഞ്ഞുങ്ങളെ വല്ല വിധേനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ നോക്കുന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അസംതൃപ്തി വിതയ്ക്കുകയാണ്. ഹവ പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊടുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലമൊന്നും കർത്താവ് അങ്ങനല്ല പറഞ്ഞത്, നടുക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് ശരി ആയിരിക്കാം, പക്ഷേ അവിടെ കർത്താവ് കൃത്യതയോടെയാണ് കാര്യങ്ങൾ പറയുന്നത്. കർത്താവ് ഒരു കാര്യവും വെയ്ഗായിട്ട് പറയത്തില്ല. നടുക്ക് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവുമുണ്ട്, ജീവൻ്റെ വൃക്ഷവും നടുക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഇവൾ പറയുന്ന നടുക്ക് നിൽക്കുന്ന വൃക്ഷം, നടുക്ക് നിൽക്കുന്ന വൃക്ഷമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്ത് സ്പെസിഫിക് അല്ല പറഞ്ഞത്? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അല്ല, നീ തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കും. കൃത്യതയോടെ പറഞ്ഞത്. കർത്താവ് സംസാരിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ടാണെന്നേ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അറിയത്തില്ല, വേദോസം അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പിള്ളേർ പഠിക്കും. ആദ്യം ഈ വചനം നിങ്ങളൊന്ന് പഠിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, അത് തന്നെ ഒന്ന് തീരുമാനിക്കുക. ഞാൻ ഈ ദൈവവചനം പഠിക്കുമെന്ന് നമ്മളൊന്ന് തീരുമാനിക്കുക, അതിനൊന്ന് ഡിലൈറ്റ് ചെയ്യുക, അതിനകത്തൊന്ന് സന്തോഷിക്കുക. ഞാൻ ആഫ്രിക്കയിലെ കാട്ടിയാധികാരെ മാത്രം പഠിപ്പിക്കുന്ന അല്ല, എനിക്ക് ഇവിടെ വരുമ്പോഴും എനിക്ക് ഞാനിവിടെയും ഇതൊക്കെയാണ് കാണുന്നത്. ഇവിടെയും ദൈവവചനത്തിൽ ഡിലൈറ്റ് ചെയ്യുന്ന ആളുകളെ കാണാൻ ഞാൻ ബുദ്ധിമുട്ടുന്നു. ഒന്നോ രണ്ടോ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം, ചിലർ കാണുമായിരിക്കും. പക്ഷെ ദർ ആർ വെരി സെൽഡം വി ഫൈൻഡ് പീപ്പിൾ ഹു ആർ ഡിലൈറ്റിംഗ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്ന ആളുകൾ എത്ര പേരുണ്ട്? ദൈവവചനത്താൽ രൂപാന്തരപ്പെടുത്തപ്പെടുന്ന, ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ഹവ്വായുള്ള പിശാച് പറഞ്ഞു, ഏയ് നിങ്ങൾ മരിക്കത്തില്ലെന്നേ, ചുമ്മാതെ. ദൈവം അത് പറഞ്ഞത് വേറെ കാര്യം കൊണ്ടാണ്. ദൈവം പറഞ്ഞത് ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങൾ അറിവുണ്ടായിട്ട് ജ്ഞാനം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതാണ് പ്രശ്നം. നിങ്ങളും ദൈവവും നമ്മളൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നന്മ മാത്രമേ അറിയത്തുള്ളൂ, ദൈവത്തിന് നന്മയും അറിയാം തിന്മയും അറിയാം. ഇത് തിന്നാൽ നിങ്ങളും നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ളവരായി എന്താണ് ദൈവത്തെ പോലെയാകും. അപ്പോൾ ഹവ്വ പെട്ടെന്ന് അങ്ങ് വികസിച്ചു അവളുടെ മുഖമൊക്കെ. അവൾ പറഞ്ഞു, റൈറ്റ്. ഇപ്പം എന്താണെന്നറിയാമോ, നേരത്തെ സംശയം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ പ്രൊവിഷനിലായിരുന്നു. എന്താ, നിനക്ക് പണി ഒത്തിരി തരുന്നു, പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നില്ല, നിനക്ക് അതിനുള്ളതനുസരിച്ച് കഴിക്കാനോട്ട് തരുന്നുമില്ല. ഇപ്പം പ്രൊവിഷൻ തന്നെയല്ല, എന്തുകൂടെ സംശയിക്കുകയാണെന്നറിയാമോ, ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവം. ആദ്യം ദൈവത്തിൻ്റെ പ്രൊവിഷനെയാണ് സംശയിച്ചതെങ്കിൽ, ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷനെ മാത്രമല്ല എന്തുകൂടെയാ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ. അപ്പം അതാണ് കാര്യമല്ലേ, ഞങ്ങൾ ദൈവത്തെ പോലെ ആകുന്നതിലുള്ള അസൂയ കൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് എ ബിഗസ്റ്റ് തിങ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവൾ നോക്കി ആ ഫലം, തിന്മാൻ രുചിയുള്ളതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ടു, അവൾ പറിച്ചു, അവൾ തിന്നു. പിശാചല്ല ഇതൊന്നും ചെയ്തത്. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാ, പിശാച് അതിലെ ഇതിലെയും ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനങ്ങ് മുങ്ങും, ബാക്കിയൊക്കെ നീ തന്നെ ചെയ്യും അല്ലേ. പിശാച് ഇത് പറിച്ചു കൊടുക്കുമൊന്നും അല്ലായിരുന്നല്ലോ, അവൾ പറിച്ചു. അതിൽ പാപത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാപത്തിൽ പിശാച് നമ്മളെ, പിശാചിനത് പറ്റത്തില്ല, പിശാചിന് അത്രയൊന്നും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നിങ്ങളെ പാപത്തിനകത്ത് കുത്തി നിറച്ച് അങ്ങനെയൊന്നുമല്ല, പിശാചിനാകെ ചെയ്യാൻ പറ്റുന്നത് പാപം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. സജഷൻസ് തരാനേ പറ്റുള്ളൂ പിശാചിന്, അല്ലാതെ പിശാചിന് നിങ്ങളെ പാപത്തിനകത്ത് കുത്തി നിറയ്ക്കാനോ കുത്തിയിടാനോ ഒന്നും പറ്റില്ല. അതിനുള്ള അനുവാദം ഒന്നും പിശാചിന് ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാപത്തിൽ അങ്ങ് വീണുപോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ മോഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്തു, അത്രയേ ഉള്ളൂ. പണ്ടൊരു കള്ളുകൂടി ഞാൻ സഭയെ വരുമായിരുന്നു, വന്ന് അവനങ്ങ് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം അവന് കള്ളുകൂടിയെല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ ഒരു ദിവസം പോയ കൂട്ടത്തിൽ കൂട്ടുകാർ കൂടി കള്ളു കുടിച്ചു പോയി. കള്ളു കുടിച്ചിട്ട് തിരിച്ചു വന്ന് പാസ്റ്റർ മുമ്പിൽ അങ്ങ് കമന്നങ്ങ് വീണു, പാസ്റ്ററെ സാത്താൻ എന്നെ പരീക്ഷിച്ചു, ഞാൻ മദ്യപിച്ചു പോയി പാസ്റ്ററെ, എന്നോട് ക്ഷമിക്കണം പാസ്റ്ററെ. പാസ്റ്റർ പറഞ്ഞു, ഇവിടെ ഇയാൾ എന്ത് ഇത്രയും ഇങ്ങനെ പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞതല്ലേ, ദൈവവചനം കൃത്യമായിട്ട് പറയുന്നു, മദ്യപാനികൾ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ അടുത്ത സമയത്തിലാണോ ചോദിച്ചു, അങ്ങനെ വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളൂ. മദ്യപാനികൾ ദൈവരാജ അവകാശമൊക്കെ ഇരുന്ന് വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഗലാത്യലേഖനത്തിൽ കൃത്യമായിട്ട് ജലത്തിൻ്റെ പ്രവൃത്തികൾ പറയുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രധാന കാര്യമാണ് എന്ത്? മദ്യപാനം വെറിക്കൂത്ത് നോക്ക, മദ്യപാനം പല ആളുകളും ഇന്നത് വിശ്വസിക്കുന്ന പോലുമില്ല. അത് മദ്യപാനം അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവചനത്തെ ലൈറ്റാക്കിക്കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹോളിനെസ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ഇല്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതല്ല പാപം, ദൈവം പറയുന്നതാണ് പാപം. നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ പറയുന്നതാ പാപം, അല്ല. പാപം എന്താണെന്നുള്ളത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇനിയില്ല പാസ്റ്റർ. ആ ഓക്കെ, ശരി, കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ പോകും, ഇനിയും മേലാൽ ആവർത്തിക്കരുത്. ഇല്ല പാസ്റ്റർ. പിറ്റേ ദിവസം ഞാൻ കുടിച്ചു വന്നു, പിന്നെയും കടിച്ചില്ല. പാസ്റ്ററേ, സാത്താൻ എന്നെ പറ്റിച്ചു, സാത്താൻ എന്നെ പരീക്ഷിച്ചു. പാസ്റ്റർ പറഞ്ഞു, സാത്താൻ പരീക്ഷിക്കും, അതവൻ്റെ ജോലിയാ. സാത്താൻ പരീക്ഷിക്കരുത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, സാത്താൻ പരീക്ഷിക്കും. അന്ന് കരഞ്ഞ് ഒത്തിരി പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞു, ശരി, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല പാസ്റ്ററേ. മൂന്നാമത്തെ ദിവസവും കുടിച്ചു വന്നു. പാസ്റ്റർ പറഞ്ഞു, എന്തോ സഹോദര, ഞാൻ പറഞ്ഞില്ലേ സാത്താൻ പരീക്ഷിക്കും? സാത്താൻ എന്നെ പരീക്ഷിച്ചു, അത് പറയുന്നതല്ല എന്താണ്? സാത്താൻ എന്നെ പരീക്ഷിച്ചു. സാത്താൻ പരീക്ഷിക്കും, അതവൻ്റെ ജോലിയാ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഇനിയും ഉണ്ടായാൽ സാത്താനോട് പറയണം, സാത്താനെ എന്നെ വിട്ടുപോകും. വേദസ്വം പറയുന്ന പിശാചിനോട് എതിർത്ത് നിൽപ്പിന്, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ സാത്താൻ പരീക്ഷിക്കാൻ വന്നാൽ സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറയണം. പറയാം പാസ്റ്ററെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പോയി. പിറ്റേ ദിവസം കുടിച്ചേച്ച് വന്നു. പിറ്റേ ദിവസം കുടിച്ചേച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ പാസ്റ്ററെ സാത്താൻ എന്നെ പരീക്ഷിക്കും. ഞാൻ പറഞ്ഞു, സാത്താൻ പരീക്ഷിക്കും, പക്ഷെ ഞാനും ഇയാളോട് പറഞ്ഞില്ലേ സാത്താനെ എന്നെ വിട്ടുപോകാൻ പറയണമെന്ന്? അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് താൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. അതെന്താണ് പറയാഞ്ഞത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ നാളെ അവൻ വന്നില്ലെങ്കിലോ? അപ്പോൾ സാത്താൻ വരണമെന്നും പരീക്ഷിക്കണമെന്നും വീഴണമെന്നും ഒക്കെ ഇവൻ്റെ മനസ്സിൽ ഉണ്ട്. പലപ്പോഴും മനുഷ്യർ പാപം ചെയ്യുന്നത് സാത്താനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് ഇവൻ വീഴുകല്ല, ഇത് വീഴുകല്ല, ഇത് ചാടുക. പലരും പാപത്തിൽ വീഴുകല്ല, പാപത്തിൽ ചാടുകയാണ്. എന്നിട്ടുള്ള വീണുപോയി, ഇത് വീണതൊന്നുമല്ല, ഇതെന്താണ്? ചാടിയതാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഐ വിൽ ടെൽ യു വൺ തിങ്, ഇഫ് യു ഡു നോട്ട് ഹേറ്റ് സിൻ, യു കെ നോട്ട് ഓവർകം സിൻ. പാപത്തെ വെറുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പാപത്തിൻ്റെ മേൽ ജയം നേടുവാൻ കഴിയുകയില്ല. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, ഞാൻ പറയട്ടെ, വി നീഡ് ടു ലേൺ ടു ഹേറ്റ് സിൻ. പാപത്തെ വെറുക്കാൻ പഠിക്കണം. പാപത്തോട് കളിക്കാൻ പോകരുത്, പാപത്തോട് കളിക്കാൻ പോകരുത്, വെറുക്കാൻ പഠിക്കണം. ഇവിടെ ഇവളിത് പാപം തിന്നു, പാപം തിന്നു കഴിഞ്ഞപ്പോൾ പാപം അവൻ സംഭവിക്കുന്ന ആ ഫലം തിന്നാനായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? മാൻ വോണ്ടഡ് ടു ബി യുനോ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗോഡ്. അവന് വേണമെങ്കിൽ, ഞാൻ പലപ്പോഴും ആലോചിച്ചു, വേണമെങ്കിൽ അവന് പറയാമായിരുന്നു, ഈ ഹവായിക്ക് പറയാമായിരുന്നു, സി നീ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ദൈവമായിട്ട് നല്ല സംസർഗമുണ്ട്, വൈകുന്നേരം ദൈവം നടക്കാൻ വരും, അന്നേരം ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് ശരിയാണോ എന്ന്. അത് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞങ്ങൾ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്, ദൈവം പറയുന്നതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വൈകുന്നേരം ദൈവം വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വൃക്ഷഫലം തിന്നാൻ എന്നെ പറയാൻ സമ്മതിക്കാത്തത്, ഇത് തിന്നാൽ ഞങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. എനിവേ, ഡിസിഷൻ എടുക്കുന്നത് ഞങ്ങളല്ല ദൈവമാണ് എന്ന് ഇവൾ പറയേണ്ടതായിരുന്നു, ഇല്ലേ? പറയാമായിരുന്നല്ലോ, ഈസിയായിട്ട് പറയാമായിരുന്നു. ഏതാണെങ്കിലും അധികം സമയമൊന്നുമില്ലല്ലോ, വൈകുന്നേരം ദൈവം വരുമല്ലോ. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി വോണ്ടഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗോഡ്. ദൈവം വരുന്നതിന് മുമ്പേ ഇത് പഠിച്ചിരുന്നുള്ളൂ തീരുമാനിച്ചു. കാര്യം ദൈവം വന്നു കഴിഞ്ഞിട്ട് പിന്നെ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അതാണ് പാപം. അല്ലാതെ ഒരു പഴം പറിച്ചു തിന്നതിന് ഇത്ര വലിയ വഴക്കുണ്ടാക്കണമെന്ന് ചോദിച്ചേക്കാം. വെറുതെ ഒരു പഴം പറിച്ചു തിന്നുന്ന അല്ല ഇവിടുത്തെ വിഷയം. എന്താണ്? ഷീ ഈസ് ടേക്കിംഗ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. ദാറ്റ് ഈസ് സിൻ. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് ആണ് പാപം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനും ദൈവവും ഒരുമിച്ച് സംസർഗത്തിൽ ജീവിക്കാനാണ്, അല്ലാതെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വേർപെട്ട ഒറ്റയ്ക്ക് ജീവിക്കാനല്ല. പ്രിയമുള്ളവരെ, ഇന്നും ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ തീരുമാനവും നിങ്ങൾ ഒറ്റയ്ക്കെടുക്കരുതെന്ന. പകരം നിങ്ങളുടെ മുഴുവൻ തീരുമാനങ്ങളും എടുക്കേണ്ടത് ആരായിരിക്കണം? ദൈവമായിരിക്കണം. When you want to take a decision by yourself, when you want to be independent from God, and that's the sin. Adha paapam. Endana paapam? Devathil ninnu maari oru theerumanam edukkunnathaanu paapam. Ende oru cheriya theerumanam polum njan ottekku edukkan paadilla. Ende independence aanu paapam ennu parayunnathu. Evidu nulla independence? Devathil ninnulla swaathanthriyam. Devan tharunna swaathanthriyam alla, devathil ninnulla swaathanthriyam. That is the biggest sin of man. ഏറ്റവും വലിയ പാപം അതാണ്, ഇൻഡിപെൻഡൻസ്. അതിൻ്റെ പരിമിതഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺലിനെസ് ആണ്, ഏകാന്തത. പാപം ചെയ്തതോടുകൂടെ മനുഷ്യൻ എന്തായി തീർന്നു? ഒറ്റയായിപ്പോയി. ഡിസിഷൻ അവൻ ഒറ്റയ്ക്കെടുത്തപ്പോൾ അവൻ ഒറ്റയായി. പിന്നീട് അവന് ദൈവമില്ല, ദൈവ സംസർഗം അവന് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ തീരുമാനം എന്നറിയാമോ? ഞാൻ തീരുമാനം എടുക്കത്തില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളൂ. ആകെപ്പാടെ നമുക്കെടുക്കാവുന്ന തീരുമാനം അത്രയേ ഉള്ളൂ. എന്താ? ദൈവം ആ തീരുമാനം എടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. വെൻ ജീസസ് ഈസ് മൈ ലോർഡ്, ഐ ഹാവ് ഡിസൈഡഡ് നൗ ഓൺവേർഡ്സ് ഐ വിൽ നെവർ ടേക്ക് എ ഡിസിഷൻ ഓഫ് മൈ ഓൺ. യേശു എൻ്റെ കർത്താവായി തീർന്ന നിമിഷം മുതൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം, ഇനി അവനാ കർത്താവ്, ഇനി മുഴുവൻ തീരുമാനം ആരെടുക്കും? യേശു എടുക്കും. When I want to take a decision of my own, ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പാപിയായി തീർന്നു. ഞാൻ വിശ്വാസിയാണ്, യേശു എൻ്റെ കർത്താവാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു തീരുമാനം ഞാൻ ഒറ്റയ്ക്കെടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അപ്പോൾ പാപിയായി തീർന്നു. കാരണം പാപം, അടിസ്ഥാന പാപം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പാപം. അതിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്, ലോൺലിനെസ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ഈസ് സിൻ ആൻഡ് ലോൺലിനെസ് ഈസ് ദ കോൺസിക്വൻസ്. ദൈവത്തിൻ്റെ ലോകത്ത് നിന്ന് മനുഷ്യൻ ഓടിപ്പോകുന്ന അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, അവൻ തീരുമാനമെടുക്കാൻ ദൈവം വരുന്നതിന് പോലെ കാത്തിരിക്കാതെ അവൻ സ്വയമായിട്ട് തീരുമാനമെടുത്തപ്പോൾ അവന് മനസ്സിലായി, ഹി ലോസ്റ്റ് ഹിസ് ഹീ ഈസ് ഡെഡ് ടു ഗാഡ്. ദൈവത്തിന് മരിച്ചു അവൻ. അന്നേരം തന്നെ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് മരിച്ചു. കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, തിന്നുന്ന സമയത്ത് തന്നെ അവൻ ദൈവത്തിന് മരിച്ചു. അതുകൊണ്ട് എന്താ അവൻ പറയുന്നു? ഓ, ഐ കനോട്ട് ഫേസ് ഗാഡ്, എനിക്ക് ദൈവത്തെ നേരിടാൻ കഴിയത്തില്ല. സോ ഹീസ് റണ്ണിങ് എവേ ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്ന് അവൻ ഓടിപ്പോകുകയാണ്. ദൈവത്തിൻ്റെ ലോകത്ത് നിന്ന് മനുഷ്യൻ ഓടിപ്പോവുകയാണ്. ഓടിച്ചു വിട്ടതല്ല, ഓടിപ്പോയതാ. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഓടിപ്പോയ മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ആദമേ നീ എവിടെ? ആഡം, വേർ യു ആർ? നീ എവിടെയാ? നീ എവിടെയാണെന്ന് ചോദിക്കുന്നത് എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. എലി വീസൽ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, അദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നറാണ്, ജ്യൂ ആ, ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഒരു പുസ്തകമായിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു സ്റ്റോറി, നടന്നൊരു കാര്യം, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്നൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഒരു യഹൂദ റബി, ആ റബി കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം യഹൂദന്മാരെ ഹിറ്റ്ലർ ഒത്തിരി പീഡിപ്പിച്ചതാണ്. യഹൂദ റബിയോട് ഒരു ജർമ്മൻ നാസി പോലീസുകാരൻ കളിയാക്കി ചോദിച്ചു, റബി, നിങ്ങളുടെ വേദപുസ്തകം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. When I was young, there was a Bible in our home. അത് ഞാനിങ്ങനെ വായിച്ചു നോക്കി. വായിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓടിപ്പോയ ആദാമിനോട്, ഒളിച്ചിരിക്കുന്ന ആദാമിനോട് ദൈവം ചോദിക്കുക, ആദാമേ നീ എവിടാ? നിങ്ങൾ പറയുന്ന ദൈവം ഒംനിപ്രസൻ്റാണ്, ഒംനിഷ്യൻ്റാണ്, ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അങ്ങനെ സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് ആദാം എവിടെ ഒളിച്ചിരിക്കുന്നത് പോലും അറിയത്തില്ലായിരുന്നോ? അന്ന് ഞാൻ വേദപുസ്തകം വായിക്കുന്നത് നിർത്തിയെന്ന്. ഈ റബ്ബി ഈ പോലീസുകാരനോട് പറഞ്ഞു, മോനെ പ്രായമുള്ള ആളാ, നീ സിൻസിയറാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. അവിടെ ചോദിക്കുന്നത്, സാറ്റ് കളിച്ചിട്ട് നമ്മൾ ഒളിച്ചിരുന്നിട്ട് എവിടെയാണ്, ഏത് മരത്തിൻ്റെ പുറകിലാണ് നീ ഒളിച്ചിരിക്കുന്നത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ദൈവം അങ്ങനെ ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആഡം വേർ യു ആർ നൗ, നീ ഇപ്പോഴെവിടെയാ, ഞാൻ നിന്നെ ആക്കിയത് എവിടെ, ഇപ്പോൾ നീ എവിടെയാണ്, അതാണ് ചോദ്യം. മോനെ, ഹൃദയം പൊട്ടിയുള്ള ചങ്ക് പൊട്ടിയുള്ള ഒരു ചോദ്യമാണ് ശരിക്കും. ഹീബ്രു ഭാഷയിൽ ആ ഒരു ചോദ്യം വേർ എന്നുള്ള അർത്ഥം മാത്രമല്ല, വൈ ഹൗ, ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട്, എന്താ സംഭവിച്ചത്, എന്തായി കാണിച്ചത്? നമ്മളിപ്പം ആരെങ്കിലും കൊന്നേച്ചെൻ്റെ മോൻ വരികയാണെന്ന് വെച്ചോ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ മോനെ നീ കാണിച്ചത്, നീ എൻ്റെ മകനായിട്ട് നീ എന്താ ഇത് കാണിച്ചതെന്ന് ചോദിക്കുമല്ലോ. അതുപോലെ ഒരു എക്സ്ക്ലമേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആഡം വേർ യു ആർ, നീ എവിടെയാ, ഞാൻ നിന്നെ എവിടെയാക്കി, ഇപ്പോൾ നീ എവിടെയാണ്, എൻ്റെ ലോകത്ത് നിന്ന് ഓടിപ്പോയല്ലോ മോനെ. ഇതാണ് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ ലോകത്തിൽ ജീവിക്കാനാ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാനാണ്, ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ സംസർഗത്തിൽ ജീവിക്കാനാണ്. അവൻ്റെ ലോകം വിട്ടുപോകുന്ന ഏത് മനുഷ്യനോടും ഇന്നും ദൈവം ചോദിക്കുന്ന ചോദ്യം അതാണ്, വേർ യു ആർ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ലോകത്ത് നിന്ന് മാറി ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രിയിലും ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ നിന്നെ സൃഷ്ടിച്ചാക്കിയത് എവിടെയാ, ഇപ്പം നീ എവിടെയാ, ദൈവസംസർഗത്തിലാണോ നീ? ദൈവസംസർഗം വിട്ടു ജീവിക്കുന്ന ഓരോ വ്യക്തിയോടും ഇന്ന് രാത്രിയിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, എവിടെയാ നീ, വേർ യു ആർ. പ്രിയമുള്ളവരെ, ആരെങ്കിലും ദൈവസംസർഗം വിട്ടു ജീവിക്കുന്ന ആരെങ്കിലും, ആരെങ്കിലും കുഞ്ഞുങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, നിങ്ങൾ പള്ളി വരുന്നുണ്ടോ, സഭയെ വരുന്നുണ്ടോ, ആരാധന കൂടുന്നുണ്ടോ, പാട്ട് പാടുന്നോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ആർ യു ലിവിങ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്? ദൈവസംസർഗത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവസംസർഗം അനുഭവിക്കാത്ത പെന്തിക്കോസുകാരനോടും ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വേർ യു ആർ. ആദമേ നീ എവിടെയാ, മോനെ നീ എവിടെയാ, ഞാൻ നിന്നെ ആക്കിയത് എൻ്റെ സംസർഗത്തിൽ ജീവിക്കാനാ, നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയി, നീ എന്തുകൊണ്ട് എൻ്റെ ലോകം വിട്ടിട്ട് ഓടിപ്പോയി? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നുവെങ്കിൽ, ദൈവസംസർഗം വിട്ട് ജീവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പാട്ടുപാടുന്നുണ്ടായിരിക്കും, നിങ്ങളൊരു പക്ഷെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഇതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ ദൈവസംസർഗം വിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് ചോദിക്കുന്ന ചോദ്യം, വേർ യു ആർ, എവിടെയാ നിങ്ങൾ, നീ എവിടെയാ മോനെ, നീ എവിടെയാ മോളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ദൈവസംസർഗത്തിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത. ഗോഡ് വാണ്ട്സ് യു ടു കം ബാക്ക് ടു ഹിസ് കമ്മ്യൂണിയൻ. അവൻ്റെ സംസർഗത്തിലേക്ക് മടങ്ങി വരണം. ഇൻഡിപെൻഡൻ്റ് ആകരുത്, ഡോണ്ട് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. ഒരു സ്വതന്ത്രനാകരുത്, ദൈവത്തിന് മരിക്കരുത്, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകരുത്. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അവൻ്റെ ലോകത്തിൽ വേണം അനുഭവിക്കാൻ. ഹല്ലേലൂയ. വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, പക്ഷെ ദൈവസംസർഗത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കം ബാക്ക്. കർത്താവ് എനിക്ക് മടങ്ങി വരണമെന്ന് പറയാം. അവൻ മടക്കി, അവൻ ഹീസ് റെഡി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ദൈവം അത്ര വലിയ, യുനോ, നമ്മൾ അത്ര വലിയ ഒരു ത്യാഗം ചെയ്യുന്ന പറയാനില്ല. കാര്യം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കാണാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്ന ദൈവം, പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ഇറങ്ങി വന്നു എന്നുള്ളതാണ് അവൻ്റെ മഹാമനസ്കത. അതാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം, അതാണ് അവൻ്റെ സ്നേഹം. ഈവൻ വെൻ യു ആർ എ സിന്നർ, ഹി ഈസ് നോട്ട് ലീവിങ് യു. ഒരു പാപിയായിരിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് മാറി തീരുമാനമെടുത്തപ്പോഴും ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തിൻ്റെ പ്രൊവിഷനെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവിശ്വസിച്ച് ഒരു ദൈവത്തിൽ നിന്ന് മാറി തീരുമാനമെടുത്ത മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം. ആൻഡ് ഗോഡ് ആസ്ക്, വേർ യു ആർ ആഡം. എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മടങ്ങി വന്നായിരുന്നെങ്കിൽ, എൻ്റെ വിശ്വാസം, ഇഫ് ഹി വാസ് റെഡി ടു കം ബാക്ക്, ലോർഡ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അവനെ സ്വീകരിച്ചേനെ. ഐ ട്രൂലി ബിലീവ് ദാറ്റ്. തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം അവനെ സ്വീകരിച്ചേനെ. തെറ്റ് തെറ്റല്ലാതാകത്തില്ല. ഒരു തെറ്റേ ചെയ്തുള്ളെങ്കിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കണമായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അവനെ സ്വീകരിച്ചേനെ. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, I heard your voice in the garden and I was naked, so I hid myself. I was running away. ഞാൻ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഓടി ഒളിച്ചു. ഞാൻ ഹവ്വായെ പോലും അവൻ കൂടെ കൂട്ടിയില്ല. ഞാൻ, അതാ പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാപം ദൈവത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യനിൽ നിന്നും, ദൈവത്തെയും മനുഷ്യനെയും വേർതിരിക്കുന്നത് പോലെ തന്നെ പാപം മനുഷ്യനെയും മനുഷ്യനെയും വേർതിരിക്കും. ഭാര്യയെയും ഭർത്താവിനെയും പോലെ വേർതിരിക്കും. ഞാൻ ഇന്നലെ വരെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണെന്നൊക്കെ പറഞ്ഞ പാർട്ടി എന്ത് ചെയ്യേ? സ്വന്തം ഭാര്യയുടെ കാര്യം പോലും അവൻ പറയുന്നില്ല. ഐ ഹേർഡ് ദൈ വോയിസ് ഇൻ ദ ഗാർഡൻ ആൻഡ് ഐ വാസ് നേക്കഡ് ആൻഡ് ഐ ഫിയേർഡ്. ഞാൻ ഭയപ്പെടുന്ന പറഞ്ഞിരിക്കുന്നു. ഐ ഫിയേർഡ്, ഐ വാസ് നേക്കഡ്, ഐ ഹിഡ് മൈ സെൽഫ്, ഐ വാസ് റണ്ണിങ് എവേ. ഐ, ഞാൻ. കർത്താവിനെ മടക്കി വരുത്താൻ ആഗ്രഹിച്ചവൻ പറഞ്ഞു, നീ ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ? ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. അത് എൻ്റെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പമാണ്? നിന്റെ കുഴപ്പം. അതെന്താ? ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നീ എനിക്ക് കൂട്ടാളിയായി തന്ന ഭാര്യ, അപ്പൊ കുറ്റക്കാരനാരായി? ദൈവം. നമ്മൾ ഏത് കാര്യത്തിന് ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി കുറ്റം ദൈവത്തിനാണ്. കാരണം ആ സാഹചര്യം ഉണ്ടാക്കി തന്നത് ആരാ? ദൈവമാണ്. So when you are making a complaint against somebody, truly you are making a complaint against God. നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി കുറ്റത്തിൻ്റെ മുന ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ദൈവത്തിലാ. അവൻ തെറ്റ് മനസ്സിലാക്കാൻ തയ്യാറായില്ല. തെറ്റ് മനസ്സിലാക്കാൻ തയ്യാറായില്ല. മനസ്സിലാക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അവനെ സ്വീകരിച്ചേനെ. തീർച്ചയായും പാപപരിഹാരമൊക്കെ ആവശ്യമുണ്ട്, പക്ഷെ എന്നാലും ദൈവം അവനെ സ്വീകരിച്ചേനെ. കാര്യം പഴയ നിയമത്തിലുടനീളം തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടെയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അത് ദൈവശാസ്ത്രം, അത് വേറെ കാര്യം. പക്ഷേ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കി. എന്തിന് പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇവൻ ഈ ജീവോഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് ഹി വിൽ സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ലൈഫ്. അത് പറിച്ചു തന്നാൽ എന്താ പ്രശ്നം? അത് പറിച്ചു തന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കും. അതാണ് ജീവോഷത്തിൻ്റെ പ്രത്യേകത. ഇഫ് യു ആർ എ സിന്നർ, നിങ്ങൾ പാപിയായിരിക്കുമ്പോൾ ജീവോഷത്തിൻ്റെ ഫലം പറിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാപിയായിട്ട് തന്നെ ജീവിക്കും. അതുകൊണ്ട് ദൈവം ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നാതിരിക്കുന്നതിന് മനുഷ്യനെ പുറത്താക്കിയത് പനിഷ്മെൻ്റ് അല്ല ശരിക്കും. ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഗ്രേസ്. കാര്യം ദൈവം ചിന്തിച്ചു, ഇനി ഇവൻ ഇതുകൂടെ പറിച്ചു തന്നു കഴിഞ്ഞാൽ ഇവൻ എന്നും പാപിയായി ജീവിക്കേണ്ടി വരും. അവന് വീണ്ടെടുപ്പ് സാധ്യമല്ലാതായി വരും. മനുഷ്യനെ വീണ്ടെടുക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. അല്ലാതെ ഇവനെ നശിപ്പിക്കണമെന്നുള്ളത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദി എക്സ്പെൽഷൻ വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് പനിഷ്മെൻറ്റ്, ദി എക്സ്പെൽഷൻ വാസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കണമെങ്കിൽ എന്തോരും അവൻ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പുറത്താക്കിയത് പോലും ദൈവത്തിൻ്റെ കൃപയാണ്. കാര്യം ഇല്ലെങ്കിൽ ഇവനെ വീണ്ടെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിപ്പോയേക്കും. ദൈവം അത് വെച്ചോണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. എപ്പോൾ നമുക്ക് തരുന്നത്? ജയിച്ച് ചെല്ലുമ്പം തരാൻ വേണ്ടി വെച്ചിരിക്കുക നമുക്ക്. കാര്യം ജയിക്കുന്നവൻ അത് തിന്നാൽ ജയാളിയായി ജീവിക്കും, പരാജയപ്പെട്ടവൻ ജീവിച്ചാൽ പരാജിതനായി ജീവിക്കും. അതുകൊണ്ട് പരാജിതനായ ആദമിന് അത് കൊടുക്കാതെ ദൈവം അതിനെ പ്രിസർവ് ചെയ്തു. എന്തിനു വേണ്ടിയാ? അവൻ ജയിച്ചു വരട്ടെ. ജയിച്ചു വരുമ്പോൾ അവന് കൊടുക്കണം. പാപിയായ മനുഷ്യനെ പോലും കർത്താവ് എത്ര സ്നേഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹം, അവനെ വീണ്ടെടുക്കാനുള്ള സ്നേഹം. അവിടെ ചില ദൈവം ചിലപ്പം ചില കൈൻഡ് ഓഫ് ഹീസ് ഗിവിങ് സം എന്നാണ് ചില ശാപം എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ശാപത്തിലെല്ലാം വാഗ്ദത്തം കൂടെ ഉണ്ട്. ശാപം മാത്രമല്ല ദൈവം കൊടുക്കുന്നത്, വാഗ്ദത്തം കൂടെ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹവ്വായോട് പറയുന്ന കാര്യമുണ്ട്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. മക്കളെ പ്രസവിക്കുമെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. വേദനയോടെ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അതിനകത്തെ പ്രോബ്ലം ഉണ്ടാകുന്നത്. വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ ശാപമല്ലാതെ ശരിക്കും എന്താണ്? ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ്. പക്ഷേ അതിനകത്ത് വേദന ഉണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ചൈൽഡ് ബെയറിംഗ് ഷാൽ ബി ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ്. ചൈൽഡ് ബെയറിംഗ് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു മിനിറ്റ് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നടക്കുന്ന ഒരു പ്രസവത്തെക്കുറിച്ചല്ല. എബ്രായ ഭാഷയുടെ പല ഭാഷയുടെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. ഇതുകൊണ്ട് മനുഷ്യരുടെ ചിന്ത പ്രസവവേദന ഉണ്ടാകുന്നത് മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടാണെന്നാണ്. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് പ്രസവവേദനയല്ല ഉണ്ടായത്. ഇനി ചില ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസവവേദന ഉണ്ടാകത്തില്ലെന്നും. ഇത് രണ്ടുമല്ല അവിടുത്തെ അർത്ഥം. അവിടുത്തെ അർത്ഥം പ്രസവം എന്നവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച് വളർത്തപ്പെടുന്ന ആ പ്രോസസ്സിനെ മൊത്തമായിട്ടാണ് ചൈൽഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. അതായത് ദൈവം പറയുന്നത് ഇന്നലെ വരെ നീ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരു വിശുദ്ധ ലോകത്താണ് ജീവിക്കുന്നത്. സോ അവനെ വളർത്താൻ നിനക്ക് ബുദ്ധിമുട്ടില്ല, കാര്യം അവൻ വിശുദ്ധനായിട്ട് വളർന്നോളും. എന്നാൽ ഇന്ന് നീ പാപം ചെയ്തതുകൊണ്ട് ഇനി കുഞ്ഞിനെ നിനക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പ്രസവിക്കുമ്പം വേദന ഉണ്ടാകുമെന്ന് മാത്രമല്ല, പ്രസവിച്ചതിനെ വളർത്താൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നിന്റെ കുഞ്ഞിൻ്റെ കുതികാൽ കടിക്കാൻ നോക്കി നടക്കുന്ന ഒരു സർപ്പമുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ വിശുദ്ധമായി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാര്യമല്ല. അതാണ് അവിടുത്തെ അർത്ഥം. അതുകൊണ്ടാണ് തിമോത്തിയോസിൽ വരുമ്പോഴത്തേക്ക് സ്ത്രീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് പ്രസവിക്കുന്ന കാര്യമല്ല, അവിടെയും പറയുന്നത് ചൈൽഡ് ബെയറിംഗ് ആണ്. അതായത് നീ പുരുഷന്മാരെ ഭരിക്കാനൊന്നും നടക്കേണ്ട കാര്യമൊന്നുമില്ല. പൃഥ്വിത നിനക്കുള്ള ശുശ്രൂഷ എവിടെ തന്നെ ഉണ്ട്, ഭവനത്തിനുള്ളിൽ തന്നെ ഉണ്ട്. നിനക്ക് ദൈവം മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളെ വിശുദ്ധ പ്രജകളായി മടക്കിക്കൊടുക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ വിശ്വാസത്തിലും സ്നേഹത്തിലും നീതിയിലും നിന്റെ മക്കളെ വളർത്തുന്നുവെങ്കിൽ നീ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. അവിടെയും ചൈൽഡ് ബെയറിംഗ് എന്ന് പറയുന്നത് പ്രസവം മാത്രമല്ല, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വിശുദ്ധിയിൽ വളർത്താൻ നിനക്ക് കഴിയും, നീ സൗമ്യതയോടെയും സാവധാനതയോടും കൂടെ ഭക്തിയോടുകൂടെ നിന്റെ ഭവനത്തിൽ പാർക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധരായി വളർത്താൻ നിനക്ക് കഴിയും. സ്ത്രീയോട് പറഞ്ഞു ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ കുഞ്ഞിൻ്റെ കാല് കടിക്കാൻ അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിൻ്റെ പാദത്തെ വിഷലിപ്തമാക്കുവാൻ, ജീവിതത്തെ വിഷലിപ്തമാക്കുവാൻ പാമ്പഴഞ്ഞു നടക്കുന്നുണ്ട്. ഇന്നത്തെയും പ്രശ്നം ഇതാണ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധ പ്രജകളായി ദൈവത്തിന് മറക്കി ഏൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളെയും കുഞ്ഞുങ്ങൾ വിശുദ്ധ പ്രജകളായി ദൈവത്തിൻ്റെ കയ്യിൽ മടക്കി കിട്ടണം. പക്ഷെ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ വിഷലിപ്തമാക്കുവാൻ പിശാചിൻ്റെ തന്ത്രത്തോടുകൂടെ ആ പാമ്പഴഞ്ഞു കിടക്കുകയാണ്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. ഇവിടെ അനിന്ദ്യരും പരമാർത്ഥികളുമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരത്തില്ല. സ്ത്രീ എന്ത് ചെയ്യണം? സൗമ്യതയോടും സാവധാനതയോടും കൂടെ ഇവിടെ തന്നെ നിന്റെ വീട്ടിൽ ഭക്തി നീ പരിശീലിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ ഭക്തിയിൽ വളർത്തണം, വളരെ പെയിൻ എടുക്കണം, വേദനയോടെ വേണം. അങ്ങനെ വേദനപ്പെട്ട് നിന്റെ മക്കളെ നീ വളർത്തുകയാണെങ്കിൽ നീ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. കാര്യം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും നിന്റെ മക്കളെങ്കിലും അങ്ങ് ചെല്ലണമെന്നാ. ആ മക്കൾ വിശുദ്ധ പ്രജകളായി ദൈവത്തിന്റെ സന്നിധിയിൽ മടക്കി കൊടുക്കാൻ കഴിയുന്നിടത്തോളം വലിയ മിഷനൊന്നും ഒരു സ്ത്രീക്കില്ല. ഓരോ സ്ത്രീയുടെയും ഏറ്റവും വലിയ മിഷൻ അവർക്ക് ദൈവം കൊടുത്ത മക്കളെ വിശുദ്ധ പ്രജകളായി ദൈവത്തിന് മടക്കി കൊടുക്കുക എന്നുള്ളതാണ്. സ്ത്രീയോട് പറയാണ് നിനക്ക് ഇനി അത് പ്രയാസമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സർപ്പം നിന്റെ സന്തതിയുടെ കുതികാൽ തകർക്കും. അതിന് നടക്കുകയാണ്. അന്ന് ഏദൻ തോട്ടത്തിൽ ഒരു സർപ്പമേ ഉള്ളെങ്കിൽ ഇന്ന് ആയിരം സർപ്പങ്ങൾ എഴഞ്ഞു നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ഈ സർപ്പത്തിൻ്റെ വിഷമേൽക്കാതെ ഈ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ എത്ര കാവൽ ചെയ്യണം, എത്ര പ്രാർത്ഥന ആവശ്യമുണ്ട്, എത്ര ഉപദേശം ആവശ്യമുണ്ട്, എത്ര പഠിപ്പീൽ ആവശ്യമുണ്ട്, എത്ര ഭക്തിയോടെ നിങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ പറ്റും. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഹ ഹല്ലേലൂയ. എബ്രായ ഭാഷയിൽ കൃത്യമായിട്ട് ആ വാക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലാതെ പ്രസവിക്കുക എന്നുള്ളതല്ല, പ്രസവിച്ച് വളർത്തുക എന്നുള്ളതിന് മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന വാക്കവിടെ പ്രസവിച്ച് വളർത്തുക. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ യു ടു ബ്രിങ് അപ്പ് യുവർ ചൈൽഡ് ആസ് എ ഹോളി ചൈൽഡ്, ബിക്കോസ് നേരത്തെ പാപത്തിൻ്റെ സ്പർശനമില്ലായിരുന്നു, ഇപ്പോൾ പാപത്തിൻ്റെ സ്പർശനമുണ്ട്. പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മക്കളെ വിശുദ്ധ പ്രജകളായി ദൈവത്തിന് മടക്കി കൊടുക്കുക എന്നുള്ളതാണ്. അന്ന് തോട്ടത്തിൽ ഇണഞ്ഞു നടന്നതാണെങ്കിൽ ഇന്ന് പാമ്പ് നിങ്ങളുടെ മൊബൈൽ, നിങ്ങളുടെ പിള്ളേരുടെ മൊബൈൽ ഫോണിൽ കൂടെ വരെ ഇണഞ്ഞു നടക്കുകയാണ്. നിങ്ങളുടെ ടെലിവിഷനിലും നിങ്ങളുടെ കിടക്കറകളിലും നിങ്ങളുടെ സ്കൂളുകളിൽ പിള്ളേർ ചെല്ലുമ്പോൾ സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും ചന്തകളിലും മാർക്കറ്റിലും എല്ലായിടത്തും പാമ്പിഴഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഈ കുഞ്ഞിനെ പാമ്പിൻ്റെ വിഷമേൽക്കാതെ വിശുദ്ധ പ്രജകളായി വളർത്തണമെങ്കിൽ എത്ര ഭക്തിയോടെ നിങ്ങൾ ജീവിച്ചാൽ പറ്റും? ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കണം. എൻ്റെ കുഞ്ഞിനെ ഒരു വിശുദ്ധ പ്രജയായി ഞാൻ ദൈവത്തിന് മടക്കി കൊടുക്കും. വെറും ബൈബിൾ ക്ലാസ് മാത്രം കേട്ടിട്ട് പോകരുത്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അതാണ് നമുക്ക് ഇനിയിപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതാത്തത്, നമ്മുടെ തലമുറയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ശാപം മാത്രമല്ല, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. പാപിയായ മനുഷ്യനോടും ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ട്, ഒരു മശിഹൈക പ്രതീക്ഷ വരെ, അല്ലെങ്കിൽ ഒരു മശിഹൈക വാഗ്ദത്തം വരെ കൊടുക്കുന്നുണ്ട്. സർപ്പത്തിൻ്റെ തലയെ തകർക്കുവാൻ ഒരു സന്തതി വരുമെന്ന് വരെ വാഗ്ദത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ വെറും ഒരു ശാപമായിട്ട് തള്ളിക്കളയരുത്. ശാപമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശാപത്തിനപ്പുറത്ത് എന്തുകൂടെ ഉണ്ട്? ഒരു വാഗ്ദത്തമുണ്ട്, അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും, നീ വേദനയോടെ മക്കളെ പ്രസവിച്ച് വളർത്തും. വളർത്തുന്നതിലെ വേദനയെ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ജനിക്കുമ്പോഴത്തെ വേദന മാത്രമല്ല, ജനിക്കുന്നതും വളർത്തുന്നതും ഒരുമിച്ചുള്ള ഒരു വാക്കാണ്, ഒരു വേർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി നമ്മൾ തീരുമാനമെടുക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധ പ്രജകളാക്കി, വിശുദ്ധ കുഞ്ഞുങ്ങളാക്കി ഞാൻ എൻ്റെ കർത്താവിന് മടക്കി കൊടുക്കും. അടുത്ത് നമ്മൾ കാണുന്നത് കയീൻ്റെ ജനനമാണ്. 4:1 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ഉൽപ്പത്തി പുസ്തകം 4:1 ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് അവൾ പറഞ്ഞു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു, യഹോവയാലാണ്. അവൻ സാത്താൻ്റെ സന്തതിയായിട്ട് ജനിച്ചതല്ല, ജനിച്ചപ്പോൾ സാത്താൻ്റെ സന്തതിയായിട്ടൊന്നും അല്ല അവൻ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ എങ്ങനെയാണ് ജനിക്കുന്നത്? യഹോവയാൽ. പല തിയോളജി വളരെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും, വേദപുസ്തകത്തെ ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആളുകൾ പറയും, വിശ്വസിക്കരുത്. അത് വേദസ്വം അറിയാമെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വേദസ്വം പഠിക്കണമെന്ന്. അല്ലെങ്കിൽ അതിനും അതും കേട്ട് ഇതും കേട്ട് എന്നൊക്കെ പലപ്പോഴും ആളുകൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. കയീൻ സാത്താൻ്റെ മകനാണോ? കയീൻ സാത്താൻ്റെ മകനൊന്നുമല്ല, അവൻ യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. പക്ഷേ അവൻ സാത്താനെ അപ്പനാക്കി, അത് പിന്നത്തെ കാര്യം. പക്ഷെ അവൻ ജനിച്ചത് സാത്താൻ്റെ മകനായിട്ടല്ല, കയീൻ സാത്താൻ്റെ സന്തതി ആയിരുന്നില്ല, ആയി തീരുകയായിരുന്നു. ആ വീട്ടിലെ എല്ലാ ആനന്ദവും സന്തോഷവും എല്ലാം കയീൻ്റെ പേരിലാണ്. ശരിക്കും കയീനാണ് ആ വീട്ടിലെ താരം. 2:22 നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിറ്റി കൊടുത്തിരിക്കുന്നത് കയീനെ ഉള്ളൂ, മറ്റേത് അവൻ്റെ അനുജൻ. അപ്പോൾ ആ വീട്ടിലെ താരം ആരായിരുന്നു? കയീനായിരുന്നു താരം. പിന്നെ അനുജനായ, ആരാധന ഇനീഷ്യേറ്റ് ചെയ്യുന്നതും കയീനാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിരത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകുട്ടി. അപ്പോൾ ഹാബേല് പുറകെ നിൽക്കുന്നതേ ഉള്ളൂ. ആരാണ് മുന്നേ നിൽക്കുന്നത്? കയീനാണ് മുന്നേ നിൽക്കുന്നത്. ഹാബേൽ അവനെ അനുഗമിക്കുന്നതേയുള്ളൂ. ഈ വർഷിപ്പ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വഴിപാട് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴിപാട്, കയീൻ ഫലമൂലങ്ങൾ കൊണ്ടുവന്നു, ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ഇതിനെ പാപയാഗമല്ല ഇത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പാപയാഗമല്ല, ഇതൊരു ഓഫറിംഗ് ആണ്. എന്ത് കൊണ്ടുവന്നാലും മതി, ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നതും ഫലമൂലങ്ങൾ കൊണ്ടുവന്നതും, അതിൻ്റെ പേരിൽ നമ്മളൊന്നും വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പാപയാഗമാണെങ്കിലേ ഉള്ളൂ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമൊക്കെ. ഇത് പാപയാഗമല്ല, ഇത് വഴിപാടാണ്.
അതുകൊണ്ട് അതൊരു വിഷയമല്ല. എന്തുകൊണ്ട് ദൈവം ഒരാളുടെ വഴിപാടിൽ പ്രസാദിച്ചു മറ്റേയാളുടെ വഴിപാടിൽ പ്രസാദിച്ചില്ല എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് കയീന്റെ യാഗത്തിൽ അല്ലെങ്കിൽ വഴിപാടിൽ പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ അല്ലെങ്കിൽ വഴിപാടിൽ പ്രസാദിച്ചു? അതിന്റെ കാരണം എന്താണ്? ആബേലച്ചൻ പാട്ട് പാടിയവൻ പറഞ്ഞു, ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കായേൻ സ്വന്തം നിലമറന്നു. അതിൻ്റെ ഒന്നും ആവശ്യം പോലും വന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നൊക്കെ സമൃദ്ധിയായിട്ടുണ്ടല്ലോ, അത് തന്നെയല്ല, ചീഞ്ഞളിഞ്ഞ ഫലമൂലങ്ങൾ കൊണ്ടുള്ള വെക്കത്തക്ക രീതിയിലുള്ള വിഡ്ഢിയൊന്നുമല്ല കൈ, അത്ര മണ്ടനൊന്നുമല്ല. പിന്നെ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കാഞ്ഞതാണെന്ന് ചോദിച്ചാൽ അതുമല്ല. കാര്യം ധാന്യങ്ങളും ഫലമൂലങ്ങളും ഒക്കെ സമർപ്പിക്കുന്നതിനകത്ത് വേദപുസ്തകം വിലക്ക് കൽപ്പിച്ചിട്ടില്ല. ആട്ടിൻകുട്ടിയെ തന്നെ വേണം വഴിപാട് അർപ്പിക്കാനെന്ന് വേദപുസ്തകം പറയുന്നില്ല. ആ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഫലമൂലങ്ങൾ ധാന്യങ്ങൾ അതൊക്കെ യാഗമായിട്ട് അർപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 26:1-11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഫലമൂലങ്ങൾ. സോ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, പ്രശ്നം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഹാബേ അവൻ യഹോവ ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കഞ്ഞൂരിൽ നിന്ന് അവൻ്റെ അവിടെ മേസിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഹാബേലിലും അവൻ്റെ വഴിപാടിലും, കയീനിലും അവൻ്റെ വഴിപാടിലും. അപ്പോൾ പ്രസാദം ഉണ്ടാകുന്നത് ആദ്യം വഴിപാടിലല്ല, പ്രസാദം ഉണ്ടാകുന്നത് വ്യക്തിയിലാണ്. പിന്നെ വഴിപാടിലുണ്ട്, പക്ഷെ ഒന്നാമത് വ്യക്തിയിലാണ്, പിന്നെ വഴിപാടിൽ. കയീന്റെ സ്വഭാവത്തിൻ്റെയും കയീന്റെ പ്രകൃതത്തിൻ്റെയും പ്രശ്നമായിരുന്നു. കയീൻ അടിസ്ഥാനപരമായി അവനിൽ ദുഷ്ടതയായിരുന്നു നിലനിന്നിരുന്നത്. ഹാബേലിനെ പോലെ ആയിരുന്നില്ല അവൻ. 1 യോഹന്നാൻ 3:12 കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാലും ദൈവം പ്രസാദിക്കത്തില്ല. കയീൻ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാലും പ്രസാദിക്കത്തില്ല. എബ്രായ ലേഖനം 11:4 വായിക്കുമ്പോൾ, വിശ്വാസത്താൽ ഹാബേൽ കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്താണ് വിശ്വാസം? കയീൻ വിശ്വാസിയല്ലേ? കയീൻ വിശ്വാസിയാ. കയീൻ ദൈവവിശ്വാസിയായിരുന്നു. അത് തന്നെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അതിനുവേണ്ടി ആഗ്രഹിച്ചതുകൊണ്ട് ആദ്യം അവനെ വഴിപാട് കൊണ്ടുവന്നത്. ദൈവം പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് പ്രയാസം ഉണ്ടാകുന്നതിൻ്റെ തന്നെ അർത്ഥം ദൈവം പ്രസാദിക്കണമെന്ന് അവൻ എന്താ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഹാബേലിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഹാബേല് വിശ്വാസത്താൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്വാസത്താൽ അവൻ, ഹാബേൽ വിശ്വാസത്താൽ അല്ലേ, വിശ്വാസത്താൽ. അപ്പോൾ ഹാബേൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാരണം, ഈ വിശ്വാസ വീരന്മാർ നമ്മൾ എബ്രായ ലേഖനം 11:33 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന അത്ഭുതകരമായ കാര്യം, അവർ രാജ്യങ്ങൾ കീഴടക്കി, അവർ എന്താണ് യുദ്ധങ്ങൾ ജയിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കാത്തത്, എൻ്റെ വാക്കുകൾ നമ്മുടെ ടൈം പോവുകയാണല്ലോ. സോ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവിലല്ല, അവരവരുടെ കഴിവിലല്ല, പ്രത്യുത ആരുടെ ആരുടെ, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസ വീരന്മാർ അവരൊരിക്കലും അവരുടെ ശക്തിയിലല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവർക്ക് ശക്തിയില്ലായിരുന്നു. ചിലപ്പോൾ നമ്മളെയൊക്കെ മനസ്സിൽ ഉണ്ട് ശിംഷോൻ. ശിംഷോനെ കുറിച്ച് നമ്മളൊരു പടം വരയ്ക്കാൻ പറഞ്ഞ പിള്ളേർ വരയ്ക്കുന്നത് ഒരു 6-പാക്ക് മസിലും ഒക്കെ ഉള്ള ഒരു വലിയൊരു മസിൽ മാൻ ആയിരിക്കും. എനിക്ക് വിശ്വാസമില്ല, എൻ്റെ ചിന്ത ശിംഷോൻ ഒരു അശുവായിരുന്നാ. അതിൻ്റെ കാര്യം എന്നറിയാമോ, അങ്ങനെ ഒരു 6-പാക്ക് മസിലുള്ള ഒരുത്തൻ ഒരു കഴുതയുടെ പച്ചത്താളിയിൽ കൊണ്ട് ഇപ്പോൾ 1000 എണ്ണത്തിനെ കൊന്നാലും നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നത്തില്ല. അങ്ങനെ ഒരു 6-പാക്ക് മസിലുള്ളവൻ പട്ടണത്തിൻ്റെ വാതിലും കൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നാലും വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഞരട് പോലുള്ള ഒരുത്തൻ പട്ടണത്തിൻ്റെ വാതിലും കൊണ്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് എവിടുന്ന് കിട്ടിയടാ ഇനി ശക്തി. അപ്പോൾ വിശ്വാസ വീരന്മാര് അവരിൽ തന്നെ ശക്തരല്ലായിരുന്നു, അവരുടെ മുഴുവൻ ശക്തിയും ആരിൽ നിന്നായിരുന്നു, ദൈവത്തിൽ നിന്നായിരുന്നു. അവരവരിൽ നിന്നുള്ള ശക്തി അല്ലെങ്കിൽ വീരന്മാർ ബലഹീനരായിരുന്നു. എന്നാൽ ദൈവം പ്രവർത്തിക്കേണ്ടതിന് അവർ തങ്ങളെ തന്നെ ദൈവത്തിന് യാഗമാക്കി, അവരുടെ സ്വയത്തെ അവർ ദൈവത്തിന് വിട്ടുകൊടുത്തു. ശരിക്കും സ്വയത്തെ തകർക്കുന്നതിനാണ് യാഗമെന്ന് പറയുന്നത്, അതാണ് വിശ്വാസം. അപ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നത്. അങ്ങനെ സ്വയത്തെ ദൈവത്തിന് വിട്ടുകൊടുത്ത സ്വയശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിച്ച വിശ്വാസ വീരന്മാരുടെ പട്ടികയിലെ ആദ്യത്തെ ആളാണ് ഹാബെൽ. ഇവിടെ ആട്ടിൻകുട്ടിയുടെ യാഗത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസക്തിയുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിൻ ദാനം കൊടുക്കുകയും ഹാബേൽ യാഗമർപ്പിക്കുകയുമാണ്. അവിടെ വാക്ക് രണ്ടും വഴിപാടെന്നാണെങ്കിലും കയ്യിൻ ദാനം ഏറ്റവും മെച്ചമായത് തന്നെ കൊടുത്തു. എൻ്റെ വിശ്വാസം ഏറ്റവും മെച്ചമായത് കൊടുത്തിട്ടവൻ ദൈവത്തോടൊരു ചോദ്യമുണ്ട്. സന്തോഷമായില്ലേ നിനക്ക്? ഞാൻ ഏറ്റവും ബെസ്റ്റാണ് കൊണ്ട് തന്നിരിക്കുന്നത്, സ്വീകരിച്ചിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാല്. അവിടെ അവൻ അവൻ്റെ സെൽഫ് ബിൽഡ് പേഴ്സണാലിറ്റി അവൻ അവനിൽ തന്നെ ആശ്രയിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ മതം എന്ന് പറയുന്നത്. റിലീജിയൻ എപ്പോഴും മനുഷ്യനെ അവനിൽ ആശ്രയിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അത് പെന്തിക്കോസ്ത് മതമാണെങ്കിലും അവനിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ പ്രസാദിക്കുക. കയ്യിൻ ഫലമൂലങ്ങൾ കൊടുത്തു, പക്ഷെ അവനെ തന്നെ കൊടുത്തില്ല. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, ഞാൻ നീതികെട്ടവനോ പിടിച്ചുപറിക്കാരനോ ഈ നിൽക്കുന്ന പരീശനെ പോലെ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായിരിക്കാൻ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നേടി നിൽക്കുകയും പ്രധാനം കൊടുക്കുന്നു, ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ആരാണെന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി നിനക്ക് എന്നിലങ്ങ് പ്രസാദിച്ചാൽ എന്താ പ്രശ്നം? ഐ ആം നോട്ട് ബാഡ്, ഐ ആം നോട്ട് ലൈക്ക് ഹിം. നിനക്ക് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഉള്ളമാരെയൊക്കെ കിട്ടുന്നത്, പക്ഷെ എന്നെ പോലെ നീതിമാനും ദശാംശം കൊടുക്കുന്നവനും ഉപവസിക്കുന്നവനുമായിട്ടുള്ള എന്നെ പോലെ ഒരുത്തിനെ കിട്ടിയതിനകത്ത് നീ എന്നെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെയല്ല എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ വേദപുസ്തകത്തിലെ ദുഷ്ടകഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാളും മെച്ചമാണ്. നമ്മളും ചെന്ന് പറയുന്നത് കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ രാത്രികാലങ്ങളിൽ ഓരോ കണ്ണീരൊഴുക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന, എൻ്റെ കണ്ണീരിനെ മറികടക്കാത്തവന് എന്നൊക്കെ പറയുന്ന പരീശനം എന്താ പറഞ്ഞു? പരീശനം അത്രേ പറഞ്ഞുള്ളൂ. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ കൃപയ്ക്കായി അപേക്ഷിക്കുന്നില്ല. പരീശൻ കൃപയ്ക്കായി അപേക്ഷിക്കുന്നില്ല. ചുങ്കക്കാരൻ പറയുന്ന മാറം തളിച്ചുകൊണ്ട്, കർത്താവെ പാപിയായ എന്നോട് കരുണ തോന്നണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് സ്വയാശ്രയം കളഞ്ഞിട്ട് ദൈവാശ്രയത്തിലേക്ക് കയറുന്നത്. എല്ലാം ചെയ്തിട്ട് ഞാൻ അപ്രയോജനദാസൻ എന്ന് പറയുന്നതാണ് ദൈവകൃപയാണ്, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമയാണ് എന്ത്? എല്ലാം ചെയ്തിട്ട് എന്തോ പറയണം, ഞങ്ങൾ അപ്രയോജന ദാസന്മാർ. അതാണ് വിശ്വാസം. വിശ്വാസം എന്നാൽ ആശ്രയമാണ്. കയ്യിൻ അവനിൽ തന്നെ ആശ്രയിച്ചു, എന്നാൽ ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു. അതാണ് വിശ്വാസത്താൽ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെ ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താലാണ് നീതീകരണം. അവൻ വിശ്വസിച്ചു, അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. അതാണ് നീതീകരണം എന്ന് പറയുന്നത്, നിരപ്പ് പ്രാപിച്ചു. ഇടയ്ക്ക് സ്വയത്തെ മാറ്റി നിർത്തി അവൻ, എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ സ്വയത്തെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വയത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള യാഗം എന്ന് പറയുന്നത്. യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ സ്വയത്തിൻ്റെ സകല ചിന്തകളെയും മാറ്റണം, സ്വയത്തെ യാഗമർപ്പിക്കണം. അതാണ് വാസ്തവത്തിലുള്ള യാഗാർപ്പണം എന്ന് പറയുന്നത്. സ്വയത്തെ യാഗമർപ്പിക്കുന്നതാണ്. നിനക്കുള്ളതിനെ കൊടുക്കുന്നതല്ല യാഗം, നിന്നെ കൊടുക്കുന്നതാണ് യാഗം. കയ്യിൻ അവൻ ഉള്ളത് കൊടുത്തു, അവനെ കൊടുത്തില്ല. ഹാബേൽ അവൻ ഉള്ളതും കൊടുത്തു, അവനെയും കൊടുത്തു. അതുകൊണ്ടാണ് അവൻ വിശ്വാസത്താൽ നീതിമാനായി തീരുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗാർപ്പണം നടത്തുന്നതായിരിക്കണം. യാഗാർപ്പണം, ആ യാഗത്തിൽ നമ്മളെയാണ് യാഗമർപ്പിക്കേണ്ടത്, അല്ലാതെ നമുക്കുള്ളതിനെ മാത്രമല്ല. രണ്ട് ചോദ്യങ്ങളാണ് മനുഷ്യനോടുള്ളത്. അതിനകത്ത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ കാര്യമേ ഇന്ന് നമുക്ക് സംസാരിച്ചുള്ളൂ. ആഡം, വേർ യു ആർ. നാളെ നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, വേർ ഇസ് യുവർ ബ്രദർ. അത് നമ്മൾ നാളെ പഠിക്കും. ഇന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ആരെങ്കിലും ഒരാൾ ഇവിടെ ദൈവ സംസർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ, വിശ്വാസിയായിരിക്കാം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, സഭയിൽ പ്രബോധിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ചോദിച്ചത് നിങ്ങൾ കൊലപാതകം ചെയ്തോ വ്യഭിചാരം ചെയ്തൊന്നുമില്ല, ദൈവ സംസർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിന്നോട് രാത്രി ചോദിക്കുകയാണ്, ആഡം വേർ യു ആർ, നിന്റെ പേര് വിളിച്ചിട്ട് കർത്താവ് ചോദിക്കുക, നീ എന്റെ ലോകത്തിൽ നിന്ന് എവിടെ പോയി കിടക്കുകയാണ്, എന്റെ സംസർഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ നീ. മടങ്ങി വരാനുള്ള ആഹ്വാനമാണ്. മടങ്ങി വന്നാൽ അവൻ തീർച്ചയായും അവൻ്റെ സംസർഗത്തിലേക്ക് നമ്മളെ തിരികെ ചേർക്കും. കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളോട് ഈ ചോദ്യം കർത്താവ് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? നമ്മളോട് തന്നെ ചോദിക്കുക, ഹല്ലേലൂയ, ആഡം വേർ യു ആർ. കർത്താവേ, ചില സന്ദർഭങ്ങളിൽ നിൻ്റെ സംസർഗത്തിലല്ല ഞാൻ, ചില സംസർഗത്തിൽ ഒരു ശരീരം മാത്രമുള്ളതുപോലെ ഞാൻ ഇടപെട്ടു പോകുന്നു. ചില സന്ദർഭങ്ങളിൽ നിന്റെ ശബ്ദം കേൾക്കാൻ ആത്മാവിന് എനിക്ക് കഴിയാതെ പോകുന്നു. ചില സന്ദർഭങ്ങളിൽ ഞാൻ ദൈവത്തിന് മരിച്ചവനായി പോകുന്നു. പ്രിയ ദൈവമേ, എനിക്കൊരു വ്യത്യാസം വരുത്തണമേ. എത്ര പേര് പറയും? നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടെ പറയാം. കർത്താവേ, നിൻ്റെ സംസർഗത്തിലേക്ക് മടങ്ങി വന്ന് നിൻ്റെ സംസർഗത്തിൽ നിലനിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറയാം, കർത്താവേ, നിൻ്റെ സംസർഗത്തിൽ മടങ്ങി വരുവാൻ, നിൻ്റെ സംസർഗത്തിൽ ജീവിക്കുവാൻ. കർത്താവേ, ഓരോ നിമിഷങ്ങളിലും നിൻ്റെ സംസർഗത്തിൽ ജീവിക്കുവാൻ. കർത്താവേ, ഞങ്ങൾ വലിയ പാപം ചെയ്തിട്ടില്ലെന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും പറയും, പക്ഷേ കർത്താവേ, നിൻ്റെ സംസർഗം പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, നിൻ്റെ ലോകത്തെ വിട്ടിട്ട്, നിൻ്റെ ലോകത്തെ വിട്ടിട്ട് എൻ്റെ ലോകത്തിലേക്ക് ഞാൻ കയറിപ്പോയി. പല സമയത്തും നിന്നിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ഞാൻ ജീവിച്ചുപോയി. പല സമയത്തും ഞാൻ പാപത്തെ സ്നേഹിച്ചു പോയി. പല സമയത്തും ഞാൻ സ്വതന്ത്രനാകുവാൻ ആഗ്രഹിച്ചു പോയി. ക്ഷമിക്കണേ കർത്താവേ, ഇന്ന് ഞാൻ മടങ്ങി വരിക, നിൻ്റെ സംസർഗത്തിലേക്ക് മടങ്ങി വരിക, എന്നെ സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.